എന്നോട് പറഞ്ഞ വാക്ക് നിമിത്തം ആഹാബ് വ്യസനവും നീരസവും പൂണ്ട് തന്റെ അരമനയിലേക്ക് ചെന്നു. ഭക്ഷണമൊന്നും കഴിക്കാതെ കട്ടിൽ മേൽമുഖം തിരിച്ചു കിടന്നു. അപ്പോൾ അവന്റെ ഭാര്യ ഇസേബൽ അവന്റെ അടുക്കൽ വന്ന് ഭക്ഷണമൊന്നും കഴിക്കാതെ ഇത്ര വ്യസനിച്ചിരിക്കുന്നു എന്ന് അവനോട് ചോദിച്ചു. അവനവളോട്, ഞാൻ ഇസ്രായേലിനായ നാബോത്തിനോട് നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് വിലയ്ക്ക് തരണം, അല്ല നിനക്ക് സമ്മതമെങ്കിൽ അതിന് പകരം വേറെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ ഞാൻ എന്റെ മുന്തിരിത്തോട്ടം നിനക്ക് തരികയില്ല എന്ന് പറഞ്ഞത് കൊണ്ടത്രേ എന്ന് പറഞ്ഞു. അവന്റെ ഭാര്യ ഇസബൽ അവനോട്, നീ ഇന്ന് ഇസ്രായേലിൽ രാജ്യഭാരം വഹിക്കുന്നുവോ? എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാൻ നിന്റെ മനസ്സ് തെളിയട്ടെ. ഇസ്രായേലിന് നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ആഹാബിന്റെ പേർ വെച്ച് എഴുത്തെഴുതി അവന്റെ മുദ്ര കൊണ്ട് മുദ്രയിട്ടു. എഴുത്ത് നാബോത്തിന്റെ പട്ടണത്തിൽ പാർക്കുന്ന മൂപ്പന്മാർക്കും പ്രധാനികൾക്കും അയച്ചു. എഴുത്തിൽ അവൾ എഴുതിയിരുന്ന എന്തെന്നാൽ, നിങ്ങൾ ഒരു ഉപവാസം പ്രസിദ്ധമാക്കി നാബോത്തിനെ ജനത്തിന്റെ ഇടയിൽ പ്രധാന സ്ഥാനം കൊടുത്തിരുത്തുവീൻ. നീചന്മാരായ രണ്ടാളുകളെ അവനെതിരെ നിർത്തി. അവൻ ദൈവത്തെയും രാജാവിനെയും ദുഷിച്ചു എന്ന് അവന് വിരോധമായി സാക്ഷ്യം പറയിപ്പീൻ. പിന്നെ നിങ്ങൾ അവനെ പുറത്തു കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലണം. അവന്റെ പട്ടണത്തിൽ പറക്കുന്ന മൂപ്പന്മാരും പ്രധാനികളുമായ പൗരന്മാർ ഇസബേൽ പറഞ്ഞതയച്ചതുപോലെ അവൾ കൊടുത്തയച്ച എഴുത്തിന് എഴുതിയിരുന്നത് പോലെയും ചെയ്തു. അവർ ഉപവാസം പ്രസിദ്ധം ചെയ്തു. നാബോത്തിനെ ജനത്തിന്റെ ഇടയിൽ പ്രധാന സ്ഥാനത്തിരുത്തി. നീചന്മാരായ രണ്ട് ആളുകൾ വന്ന് അവന്റെ നേരെ ഇരുന്നു. നാബോത്ത് ദൈവത്തെയും രാജാവിനെയും ദുഷിച്ചു എന്ന് ആ നീചന്മാർ ജനത്തിന്റെ മുമ്പിൽ അവന് വിരോധമായി നാബോത്തിന് വിരോധമായി തന്നെ സാക്ഷ്യം പറഞ്ഞു. അവർ അവനെ പട്ടണത്തിന് പുറത്ത് കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നുകളഞ്ഞു. നാബോത്ത് കല്ലേറുകൊണ്ട് മരിച്ചു എന്ന് അവർ ഇസബേലിന് വർത്തമാനം പറഞ്ഞയച്ചു. നാബോത്ത് കല്ലേറുകൊണ്ട് മരിച്ചു എന്ന് ഇസബേൽ കേട്ടപ്പോൾ അവൾ ആഹാബിനോട്, നീ എഴുന്നേറ്റ് നിനക്ക് വിലക്ക് വരുവാൻ മനസ്സില്ലാത്ത ഇസ്രായേലിയനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കിക്കൊള്ളുക. നാബോത്ത് ജീവനോടില്ല, മരിച്ചുപോയി എന്ന് പറഞ്ഞു. നാബോത്ത് മരിച്ചു എന്ന് കേട്ടപ്പോൾ ആഹാബ് എഴുന്നേറ്റ് ഇസ്രായേലിനെ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കുവാൻ അവിടേക്ക് പോയി. എന്നാൽ യഹോവയുടെ അരുളപ്പാട് തിശ്ബ്യനായ ഏലിയാവിനുണ്ടായിരുന്നാൽ, നീ എഴുന്നേറ്റ് ശമര്യയിലെ ഇസ്രായേൽ രാജാവായ ആഹാബിനെ ഇസ്രായേൽ പഞ്ചെല്ലുക. ഇതാ അവൻ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കുവാൻ അവിടേക്ക് പോയിരിക്കുന്നു എന്ന് നീ അവനോട്, നീ കൊല ചെയ്യുകയും കൈവശമാക്കുകയും ചെയ്തുവോ എന്ന് യഹോവ ചോദിക്കുന്നു. നായ്ക്കൾ നാബോത്തിന്റെ രക്തം നക്കിയ സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നക്കിക്കളയും എന്ന് യഹോവ കൽപ്പിക്കുന്നു എന്ന് നീ അവനോട് പറക. ആഹാബ് ഏലിയാവോട്, എന്റെ ശത്രുവെ, നീ എന്നെ കണ്ടെത്തിയോ എന്ന് പറഞ്ഞു. അതിനവൻ, ഞാൻ പറഞ്ഞതെന്തെന്നാൽ, അതെ, ഞാൻ കണ്ടെത്തി. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ നീ നിന്നെ വിറ്റി കളഞ്ഞതുകൊണ്ട് ഞാൻ നിന്റെ മേൽ അനർത്ഥം വരുത്തും. നിന്നെ അശേഷം നിർമൂലമാക്കി ഇസ്രായേലിൽ ആഹാബിനുള്ള സ്വതന്ത്രനും അസ്വതന്ത്രനുമായ പുരുഷ പ്രജയെ ഒക്കെയും ഞാൻ നിഗ്രഹിച്ചു കളയും. നീ എന്നെ കൊപിപ്പിക്കുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യുകയും ചെയ്തതുകൊണ്ട് ഞാൻ നിന്റെ ഗൃഹത്തെ നെബോത്തിന്റെ മകനായ യൊരബിയാമിന്റെ ഗൃഹത്തെ പോലെയും അഹിയാവിന്റെ മകനായ ബശയുടെ ഗൃഹത്തെ പോലെയുമാക്കും. ഇസേബലിനെ കുറിച്ച് യഹോവ അരുളി ചെയ്തത്, നായ്ക്കൾ ഇസേബലിനെ ഇസ്രായേലിന്റെ മതിലരികെ വെച്ച് തിന്നുകളെയും ആഹാവിന്റെ സന്തതിയിൽ പട്ടണത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൾ തിന്നും, വയലിൽ വെച്ച് മരിക്കുന്നവനെ ആകാശത്തിലെ പക്ഷികൾ തിന്നും. എന്നാൽ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തന്നെ താൻ വിറ്റ് കളഞ്ഞ ആഹാവിനെ പോലെ ആരുമുണ്ടായിരുന്നില്ല. അവന്റെ ഭാര്യ ഇസേബേൽ അവനെ അതിനായി ഉത്സാഹിപ്പിച്ചിരുന്നു. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ അമോര്യർ ചെയ്തതുപോലൊക്കെയും അവൻ വിഗ്രഹങ്ങളെ ചെന്ന് സേവിച്ചു, മഹാമ്ലേച്ഛത പ്രവർത്തിച്ചു. ആഹാബ് ആ വാക്ക് കേട്ടപ്പോൾ വസ്ത്രം കീറി തന്റെ ദേഹം പറ്റേരട്ടെടുത്തു കൊണ്ടുപോയി ചുരട്ടിൽ തന്നെ എടുക്കുകയും സാവധാനമായി നടക്കുകയും ചെയ്തു. അപ്പോൾ ലക്ഷ്മിയുടെ എളുപ്പാട് തിശ്ബ്യനായ ഏലിയാവിനുണ്ടായി. ആഹാബ് എന്റെ മുമ്പാകെ തന്നെ താൻ താഴ്ചയത് കണ്ടുവോ? അവൻ എന്റെ മുമ്പാകെ തന്നെ താൻ താഴ്ചയത് കൊണ്ട് ഞാൻ അവന്റെ ജീവകാലത്ത് അനർത്ഥം വരുത്താതെ അവന്റെ മകന്റെ കാലത്ത് അവന്റെ ഗൃഹത്തിന് അനർത്ഥം വരുത്തും എന്ന് കൽപ്പിച്ചു. ആരാമും ഇസ്രായേലും മൂന്ന് സംവത്സരം തമ്മിൽ യുദ്ധം കൂടാതെ പാർത്തു. മൂന്നാം ആണ്ടിലോ യഹൂദ രാജാവിന്റെ അടുക്കൽ ചെന്ന് ഇസ്രായേൽ രാജാവ് തന്റെ ഭൃത്യന്മാരോട്, ഗിലയാദിലെ രാമോത്ത് നമുക്കുള്ളതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നാം അതിനെ ആരാം രാജാവിന്റെ കയ്യിൽ നിന്ന് പിടിക്കാതെ അടങ്ങിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ യഹോശാഫാത്തിനോട്, നീ എന്നോടുകൂടെ ഗിലെയാദിലെ രാമോത്തിൽ യുദ്ധത്തിന് പോരുമോ എന്ന് ചോദിച്ചു. അതിന് യഹോവശാഫത്ത്, ഇസ്രായേൽ രാജാവിനോട് ഞാനും നീയും എന്റെ ജനവും നിന്റെ ജനവും എന്റെ കുതിരകളും നിന്റെ കുതിരകളും ഒരുപോലെയല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ യഹോവശാഫത്ത് ഇസ്രായേൽ രാജാവിനോട് ഇന്ന് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചാലും എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് ഏകദേശം 400 പ്രവാചകന്മാരെ കൂട്ടി വരുത്തി. അവരോട് ഞാൻ ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോവുകയോ പോകാതിരിക്കുകയോ എന്ത് വേണ്ടു എന്ന് ചോദിച്ചു. അതിനെ അവർ പുറപ്പെടുക, കർത്താവ് അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ യഹോശാഫാത്ത്, നാം അരുളപ്പാട് ചോദിക്കേണ്ടതിന് യഹോവയുടെ പ്രവാചകനായിട്ട് ഇവിടെ ഇനി ആരുമില്ലയോ എന്ന് ചോദിച്ചു. അതിന് ഇസ്രായേൽ രാജാവായ യഹോശാഫത്തിനോട്, നാം യഹോവയുടെ അരുളപ്പാട് ചോദിപ്പാൻ തക്കവണ്ണം ഇനി ഇമ്മളയുടെ മകനായ മീഖായാവ് എന്നൊരുത്തനുണ്ട്. എന്നാൽ അവൻ എന്നെ കുറിച്ച് ഗുണമല്ലാ ദോഷം തന്നെ പ്രവചിക്കുന്നത് കൊണ്ട് എനിക്ക് അവനോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. രാജാവ് അങ്ങനെ പറയരുതേ എന്ന് യഹോവശാഫത്ത് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് ഒരു ഷണനെ വിളിച്ചു, നിങ്ങളുടെ മകനായ മീഖായാവെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുവരുവീനെന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ രാജാവും യഹൂദ രാജാവായ യഹോവശാഫാത്തും രാജവസ്ത്രം ധരിച്ച് ചമരയുടെ വഴിവാതിൽ പ്രവേശനത്തിങ്കിൽ ഒരു വിശാല സ്ഥലത്ത് സിംഹാസനത്തിലിരുന്നു. പ്രവാചകന്മാരൊക്കെയും അവരുടെ സന്നിധിയിൽ പ്രവചിച്ചുകൊണ്ടിരുന്നു. കെനയുടെ മകനായ സിദക്കിയാവ് തനിക്ക് ഇരുമ്പ് കൊണ്ട് കൊമ്പുണ്ടാക്കി, ഇവ കൊണ്ട് നീ ആരാമ്യരെ അവർ ഒടുക്കും വരെ കത്തിക്കളയേയും എന്നീ പ്രകാരം യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. പ്രവാചകന്മാരൊക്കെയും അങ്ങനെ തന്നെ പ്രവചിച്ചു. ഗിലെയാദിലെ രാമോത്തിലേക്ക് പുറപ്പെടുക, നീ കൃതാർത്ഥനാകും, യഹോവാദ് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. മീഖായാവ് വിളിപ്പാൻ പോയ ദൂതൻ അവനോട്, നോക്കൂ, പ്രവാചകന്മാരുടെ വാക്കുകൾ ഒരുപോലെ രാജാവിന് ഗുണപരമായിരിക്കുന്നു. നിന്റെ വാക്കും അവരിൽ ഒരു തന്റെ പോലെ ഇരിക്കണം, നീയും ഗുണമായി പറയണമേ എന്ന് പറഞ്ഞു. അതിന് മീഖായാവ്, യഹോവയാണ് യഹോവ, എന്നോട് അരുളി ചെയ്യുന്നത് തന്നെ ഞാൻ പ്രസ്താവിക്കുമെന്ന് പറഞ്ഞു. അവൻ രാജാവിന്റെ അടുക്കൽ വന്നപ്പോൾ രാജാവ് അവനോട്, മീഖായാവ്, ഞങ്ങൾ ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോവുകയോ പോകാതിരിക്കുകയോ എന്ത് വേണ്ടു എന്ന് ചോദിച്ചു. അതിനവൻ, പുറപ്പെടുകയും നിങ്ങൾ കൃതാർത്ഥരാകും, യഹോവാദ് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. രാജാവനോട്, നീ യഹോവയുടെ നാമത്തിൽ സത്യമല്ലാതെയാകുന്നു, എന്നോട് പറയരുത്, എന്ന് എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് സത്യം ചെയ്തു പറയണം എന്ന് ചോദിച്ചു. അതിനവൻ, ഉടയനില്ലാത്ത ആടുകളെ പോലെ ഇസ്രായേലൊക്കെയും പർവ്വതങ്ങളിൽ പതിയിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ യഹോവർക്ക് നാഥനില്ല, അവർ ഓരോരുത്തൻ താന്താന്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ മടങ്ങി പോകട്ടെ എന്ന് കൽപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ രാജാവ് യഹോവശാഫത്തിനോട്, ഇവൻ എന്നെ കുറിച്ച് ദോഷമല്ലാതെ ഗുണം പ്രവചിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അതിന് അവൻ പറഞ്ഞത്, എന്നാൽ നീ യഹോവയുടെ വചനം കേൾക്ക, യഹോവ അതിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. ആഹാബ് ചെന്ന് ഗിലെയാദിലെ രാമോത്തിൽ വെച്ച് പട്ടുപോകാത്ത വണ്ണം അവനെ അവർ വശീകരിക്കും എന്ന് യഹോവ ചോദിച്ചതിന് ഉത്തരം, ഒരുത്തൻ ഇങ്ങനെയും ഒരുത്തൻ അങ്ങനെയും എന്ന് പറഞ്ഞു. എന്നാറേ ഒരു ആത്മാവ് മുൻപോട്ട് വന്ന് യഹോവയുടെ സന്നിധിയിൽ നിന്നു, ഞാൻ അവനെ വശീകരിക്കുമെന്ന് പറഞ്ഞു. ഏതിനാലെന്ന് യഹോവ ചോദിച്ചതിനെ അവൻ, ഞാൻ പുറപ്പെട്ട അവന്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ പോഷിക്കിന്റെ ആത്മാവായിരിക്കും എന്ന് പറഞ്ഞു. നീ അവനെ വശീകരിക്കും, നിനക്ക് സാധിക്കും, നീ ചെന്ന് അങ്ങനെ ചെയ്യുക എന്ന് അവൻ കൽപ്പിച്ചു. ആകിയാൽ ഇതാ യഹോവ ബോഷ്കിന്റെ ആത്മാവിനെ നിന്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ കൊടുത്തിരിക്കുന്നു, യഹോവ നിന്നെ കുറിച്ച് അനർത്ഥം കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കെണിയുടെ മകനായ സിദക്കിയാവ് അടുത്ത് എന്ന് മീഖായാവിന്റെ ചികിത്സത്തടിച്ചു. നിന്നോട് അരുളി ചെയ്യുവാൻ യഹോവയുടെ ആത്മാവ് എന്നെ വിട്ടേത് വഴിയായി കടന്നു വന്നു എന്ന് ചോദിച്ചു. അതിന് മീഖായാവ്, നീ ഒളിപ്പാനായിട്ട് അറതേടി നടക്കുന്ന ദിവസത്തിൽ നീ കാണും എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ രാജാവ് പറഞ്ഞത്, മീഖായാവെ പിടിച്ച് നഗരാധിപതിയായ ആമോന്റെയും രാജകുമാരനായ യോവാശിന്റെയും അടുക്കൽ കൊണ്ടുചെന്ന് ഇവനെ കാരാഗൃഹത്തിലാക്കി, ഞാൻ സമാധാനത്തോടെ വരുവോളം ഞെരുക്കത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും കൊടുത്ത് പോഷിപ്പിക്കണമെന്നതിന് രാജാവ് കൽപ്പിച്ചിരിക്കുന്നു എന്ന് അവരോട് പറയുക. അതിന് മീഖായാവ്, നീ സമാധാനത്തോടെ മടങ്ങി വരുന്നുവെങ്കിൽ യഹോവ എന്നെ കൊണ്ട് അരുളി ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. സകല ജാതികളുമായുള്ളവരെ കേട്ടുകൊള്ളുവീൻ എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവും യഹൂദ രാജാവുമായ യഹോശാഫാത്തും ഗിലെയാദിലെ രാമോത്തിലേക്ക് പോയി. ഇസ്രായേൽ രാജാവ്
യഹോശുഭത്തിനോട് ഞാൻ വേഷം മാറി പടയിൽ കടക്കും, നീയോ രാജവസ്ത്രം ധരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് വേഷം മാറി പടയിൽ കടന്നു. എന്നാൽ ആരാം രാജാവ് തന്റെ 32 രഥനായകന്മാരോട്, നിങ്ങൾ ഇസ്രായേൽ രാജാവിനോട് മാത്രമല്ലാതെ ചെറിയവരോടോ വലിയവരോടോ യുദ്ധം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിരുന്നു. ആകയാൽ രഥനായകന്മാർ യഹോവ ശാപത്തിന്റെ കണ്ടപ്പോൾ ഇവൻ തന്നെ ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞു അവനോട് പൊരുതുവാൻ തിരിഞ്ഞു. എന്നാൽ യഹോശാഫാത്ത് നിലവിളിച്ചു, അവൻ ഇസ്രായേൽ രാജാവല്ല എന്ന് രഥനായകൻ കണ്ടിട്ട് അവനെ വിട്ടു മാറിപ്പോന്നു. എന്നാൽ ഒരുത്തൻ യാദൃച്ഛ വില്ലു കുലച്ച് ഇസ്രായേൽ രാജാവിനെ കവചത്തിനും പതക്കത്തിനും ഇടയ്ക്ക് ചെയ്തു. അവൻ തന്റെ സാരഥിയോട് നിന്റെ കൈ തിരിച്ച് എന്നെ പടയിൽ നിന്ന് കൊണ്ടുപോകാം, ഞാൻ കഠിനമായി മുറിവേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് പട കഠിനമായി തീർന്നത് കൊണ്ട് രാജാവ് ആരാമ്യർക്കെതിരെ രഥത്തിൽ നിവർന്നു നിന്നു. സന്ധ്യാസമയത്ത് അവൻ മരിച്ചുപോയി. മുറിവിൽ നിന്ന് രക്തം രഥത്തിൽ നിന്ന് ഒഴുകിയിരുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഓരോരുത്തൻ താൻ തന്റെ പട്ടണത്തിലേക്കും താൻ തന്റെ ദേശത്തേക്കും പോകട്ടെ എന്ന് പാളയത്തിൽ ഒരു പരസ്യം പുറപ്പെട്ടു. അങ്ങനെ രാജാവ് മരിച്ചു. അവനെ ശമര്യയിലേക്ക് കൊണ്ടുവന്നു. അവൻ രാജാവിനെ ശമര്യയിൽ അടക്കം ചെയ്തു. രഥം ശമര്യയിലെ കുളത്തിൽ കഴിയപ്പോൾ യഹോവ കൽപ്പിച്ചിരുന്ന വചനപ്രകാരം നായ്ക്കളിൽ അവന്റെ രക്തം നക്കി. വേശ്യാസ്ത്രീകളും അവിടെ കുളിച്ചു. ആഹാബിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവൻ ആനക്കൊമ്പ് കൊണ്ട് പണിത അരമനയുടെയും അവൻ പണിത എല്ലാ പട്ടണങ്ങളുടെയും വിവരങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ആഹാബ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ മകനായ അഹസ്യാവ് അവന് പകരം രാജാവായി. ആസയുടെ മകനായ യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവായ അഹാബിന്റെ 4-ാം ആണ്ടിൽ യഹൂദയിൽ രാജാവായി. യഹോശാഫാത്ത് വാഴ്ച തുടങ്ങുമ്പോൾ അവന് 35 വയസ്സായിരുന്നു. അവൻ 25 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് അസുബ എന്നു പേർ. അവൾ ഇംഹിയുടെ മകളായിരുന്നു. അവൻ തന്റെ അപ്പനായ ആസയുടെ എല്ലാ വഴിയിലും നടന്നു. അത് വിട്ടുമാറാതെ യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്തു. പൂജാഗിരികൾ മാത്രം നീക്കം വന്നില്ല. ജനം പൂജാഗിരികളിൽ യാഗം കഴിക്കുകയും ധൂപം കാട്ടുകയും ചെയ്തു പോന്നു. യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവിനോട് സഖ്യത ചെയ്തു. യഹോശാഫാത്തിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ പരാക്രമ പ്രവൃത്തികളും അവൻ ചെയ്ത യുദ്ധവും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. തന്റെ അപ്പനായ ആസ്യയുടെ കാലത്ത് ശേഷിച്ചിരുന്ന പുരുഷ മൈസരക്കാരെ അവൻ ദേശത്ത് നിന്ന് നീക്കിക്കളഞ്ഞു. അക്കാലത്ത് ഏതോമിൽ രാജാവില്ലായിക കൊണ്ട് ഒരു ദേശാധിപതി രാജസ്ഥാനം വഹിച്ചു. ഓഫീറിൽ പൊന്നിനെ പോകേണ്ടതിന് യഹോശാഫാത്ത് കസീസി കപ്പലുകളെ ഉണ്ടാക്കി. എന്നാൽ കപ്പലുകൾ എസ്യോൻ ജബറിൽ വെച്ച് ഉടഞ്ഞു പോയതുകൊണ്ട് അവയ്ക്ക് പോകുവാൻ കഴിഞ്ഞില്ല. അന്നേരം ആഹാബിന്റെ മകനായ അഹസ്യാവ് യഹോശാഫാത്തിനോട് എന്റെ ദാസന്മാർ നിന്റെ ദാസന്മാരോടുകൂടെ കപ്പലുകളിൽ പോരട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ യഹോശാഫാത്ത് മനസ്സിലായിരുന്നു. യഹോശാഫാത്ത് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ പിതാവായ ദാവീദ് നഗരത്തിൽ അവന്റെ പിതാക്കന്മാരോട് കൂടെ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ യഹോരാം അവന് പകരം രാജാവായി. ആഹാബിന്റെ മകനായ അഹസ്യാവ് യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ 17-ാം ആണ്ടിൽ ശമര്യയിൽ ഇസ്രായേലിന് രാജാവായി. ഇസ്രായേലിൽ 2 സംവത്സരമാണ്. അവൻ തന്റെ അപ്പന്റെ വഴിയിലും അമ്മയുടെ വഴിയിലും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച നേബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ വഴിയിലും നടന്നു. യഹോവയ്ക്ക് അനിഷ്ടമായ ചെയ്തു. അവൻ ബാലിനെ സേവിച്ച് നമസ്കരിച്ചു. തന്റെ അപ്പൻ ചെയ്തതുപോലെയൊക്കെയും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു. രാജാക്കന്മാർ 2-ാം പുസ്തകം. ആഹാബ് മരിച്ച ശേഷം മോവാബ്യർ ഇസ്രായേലിനോട് മത്സരിച്ചു. അഹസ്യാവ് ശമര്യയിൽ തന്റെ മാളികയുടെ കിഴ്വാളത്തിൽ കൂടി വീണ് ദീനം പിടിച്ചു. അവൻ ദൂതന്മാരെ അയച്ചു, ഈ ദീനം മാറി എനിക്ക് സൗഖ്യം വരുമോ എന്ന് എക്രോനിലെ ദേവനായ ബാൽസെബൂബിനോട് ചെന്ന് ചോദിപ്പീനെന്ന് അവരോട് കൽപ്പിച്ചു. എന്നാൽ യഹോവയുടെ ദൂതൻ ശിഷ്യനായ ഏലിയാവോട് കൽപ്പിച്ചു, നീ എഴുന്നേറ്റ് ശമര്യ രാജാവിന്റെ ദൂതന്മാരെ എതിരേറ്റ് ചെന്ന് അവരോട്, ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടോ നിങ്ങൾ എക്രോണിലെ ദേവനായ ബാൽസെബൂബിനെ അരുളപ്പാട് ചോദിപ്പാൻ പോകുന്നത്? ഇത് നിമിത്തം നീ കയറിയിരിക്കുന്ന കട്ടിലിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായി വരിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറയുക. അങ്ങനെ ഏലിയാവ് പോയി. ദൂതന്മാർ മടങ്ങി വന്നാറേ അവൻ അവരോട്, നിങ്ങൾ മടങ്ങി വന്നത് എന്തെന്ന് ചോദിച്ചു. അവർ അവനോട് പറഞ്ഞത്, ഒരാൾ ഞങ്ങളെ എതിരേറ്റ് വന്നു ഞങ്ങളോട്, നിങ്ങളെ അയച്ചിരിക്കുന്ന രാജാവിന്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടോ നീ എക്രോനിലെ ദേവനായ ബാൽസെബൂബിനോട് അരുളപ്പാട് ചോദിപ്പാനയക്കുന്നത്? ഇത് നിമിത്തം നീ കയറിയിരിക്കുന്ന കട്ടിലിൽ നിന്ന് നീ ഇറങ്ങാതെ നിശ്ചയമായും മരിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് അവനോട് പറവീൻ എന്ന് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങളെ എതിരേറ്റ് വന്ന ഈ വാക്ക് നിങ്ങളോട് പറഞ്ഞ ആളും വേഷം എന്തെന്ന് ചോദിച്ചു. അവൻ ശവവസ്ത്രം ധരിച്ച അരയ്ക്ക് തോൽവാരം കെട്ടിയ ആളായിരുന്നു എന്ന് അവർ അവനോട് പറഞ്ഞു. അവൻ തിഷ്ഠനായ ഏലിയാവ് തന്നെ എന്ന് അവൻ പറഞ്ഞു. പിന്നെ രാജാവ് 50 പേർക്ക് അതിവരിയായ ഒരുവനെയും അവന്റെ 50 ആടുകളെയും അവന്റെ അടുക്കൽ അയച്ചു. അവരവന്റെ അടുക്കൽ ചെന്നു. അവൻ ഒരു മലമുകളിൽ ഇരിക്കുകയായിരുന്നു. അവനോട് ദൈവപുരുഷ ഇറങ്ങി വരുവീൻ, രാജാവ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് 50 പേർക്ക് അധിപതിയായനോട്, ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്തും തീ ഇറങ്ങി നിന്നെയും നിന്റെ 50 ആളുകളെയും ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ആകാശത്തുനിന്ന് തീ ഇറങ്ങി അവനെയും അവന്റെ 50 ആളെയും ദഹിപ്പിച്ചു കളഞ്ഞു. അവൻ 50 പേർക്ക് അധിപതിയായ മറ്റൊരുത്തിനെയും അവന്റെ 50 ആളുകളെയും അവന്റെ അടുക്കൽ അയച്ചു. അവനും അവനോട് ദൈവപുരുഷ വേഗത്തിൽ ഇറങ്ങി വരുവിൻ, രാജാവ് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് അവനോട്, ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്തു നിന്ന് തീ ഇറങ്ങി നിന്നെയും നിന്റെ 50 ആളെയും ദഹിപ്പിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ഉടനെ ദൈവത്തിന്റെ തീ ആകാശത്തു നിന്നിറങ്ങി അവനെയും അവന്റെ 50 ആളെയും ദഹിപ്പിച്ചു കളഞ്ഞു. മൂന്നാമതും അവൻ 50 പേർക്ക് അധിപതിയായ ഒരുത്തനെയും അവന്റെ 50 ആളെയും അയച്ചു. ഈ മൂന്നാമത്തെ 50 പേർക്ക് അധിപതിയായവൻ ചെന്ന ഏലിയാവിന്റെ മുമ്പിൽ മുട്ടുകുത്തി അവനോട്, ദൈവപുരുഷനായുള്ളവേ, എന്റെ പ്രാണനെയും നിന്റെ ദാസനാന്മാരായ ഈ 50 ആളുകളുടെ പ്രാണനെയും ആദരിക്കണമേ. ആകാശത്തു നിന്ന് തീയിറക്കി 50 പേർക്ക് അധിപതിമാരായ മുമ്പിലത്തെ രണ്ടു പേരെയും അവരുടെ 50 ഈതാളെയും ദഹിപ്പിച്ചു കളഞ്ഞുവല്ലോ, എന്നാൽ എന്റെ പ്രാണനെ ആദരിക്കണമേ എന്ന് അപേക്ഷിച്ചു. അപ്പോൾ യഹോവയുടെ ദൂതൻ ഏലിയാവോട്, ഇവനോടുകൂടെ പോക, ഇവനെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അവനോടുകൂടെ രാജാവിന്റെ അടുക്കൽ ചെന്നു. അവനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അരുളപ്പാട് ചോദിപ്പാൻ ഇസ്രായേലിന്റെ ദൈവം ഇല്ലാഞ്ഞിട്ടോ നീ എക്രോനിലെ ദേവനായ ബാൽസെബൂബിനോട് അരുളപ്പാട് ചോദിപ്പാൻ ദൂതന്മാരെ അയച്ചത്? ഇത് നിമിത്തം നീ കയറിയിരിക്കുന്ന കട്ടിലിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായും മരിക്കും. ഏലിയാവ് പറഞ്ഞ യഹോവയുടെ വചനപ്രകാരം തന്നെ അവൻ മരിച്ചുപോയി. അവന് മകനില്ലായികൊണ്ട് അവന് പകരം യഹോരാം, യഹൂദ രാജാവായ യഹോശാഫത്തിന്റെ മകനായ യഹോരാമിന്റെ 2-ാം ആണ്ടിൽ രാജാവായി. അഹസ്യാവ് ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് ഏലീശയോടുകൂടെ ഗിൽഗാലിൽ ചെന്ന് പുറപ്പെട്ടു. ഏലിയാവ് ഏലീശയോട്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏലീശ അവനോട്, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ബേഥേലിലേക്ക് പോയി. ബേഥേലിലെ പ്രവാചക ശിഷ്യന്മാർ ഏലീശയുടെ അടുക്കൽ പുറത്തു വന്ന് അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനെ നിന്റെ തലക്കിൽ നിന്നും എടുത്തുകൊള്ളും എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിനെ അവൻ, അതെ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞ് ഏലിയാവ് അവനോട്, ഏലീശയെ, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ യെരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനെ അവൻ, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ യെരിഹോവിലേക്ക് പോയി. യെരിഹോവിലെ പ്രവാചക ശിഷ്യന്മാർ ഏലീശയുടെ അടുക്കൽ വന്ന് അവനോട്, യഹോവ നിന്റെ യജമാനെ നിന്റെ തലക്കൽ നിന്ന് എടുത്തുകൊള്ളും എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിനെ അവൻ, അതെ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പേൻ എന്ന് പറഞ്ഞു. ഏലിയാവ് അവനോട്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ യോർദാനിലേക്ക് അയച്ചിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനെ അവൻ, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഇരുവരും കൂടി പ്രവാചക ശിഷ്യന്മാരിൽ 50 പേർ ചെന്ന് അവർക്കെതിരെ ദൂരത്ത് നിന്നു. അവർ ഇരുവരും യോർദാൻ അരികെയിരുന്നു. അപ്പോൾ ഏലിയാവ് തന്റെ പുതപ്പെടുത്ത് മടക്കി വെള്ളത്തെ അടിച്ചു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒളിങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നു. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് ഏലീശയോട്, ഞാൻ നിങ്ങൾ നിന്ന് എടുത്തു കൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിനെ ഏലീശ, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ പെരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. ഞാൻ നിങ്ങൾ നിന്ന് എടുത്തു കൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെന്ന് ഒരിക്കലും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നി
അഗ്നേശങ്ങളും വന്ന് അവരെ തമ്മിൽ വേർതിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. എലീശ അത് കണ്ടിട്ട് എന്റെ പിതാവേ എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തീരും തേരാളികളും എന്നെ നിലവിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. അപ്പോൾ അവൻ തന്റെ വസ്ത്രം പിടിച്ച് രണ്ട് ഖണ്ഡമായി കീറിക്കളഞ്ഞു. പിന്നെ അവൻ ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പെടുത്ത് മടങ്ങിച്ചെന്ന് യോർദാനരികെ നിന്നു. ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പ കൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു. ഏലിയാവ് ദൈവമായ യഹോവ എവിടെ എന്ന് പറഞ്ഞു. അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. എലീശ ഇക്കരയ്ക്ക് കടന്ന് യെരിഹോവിൽ അവനെതിരെ നിന്നിരുന്ന പ്രവാചക ശിഷ്യന്മാർ അവനെ കണ്ടു. ഏലിയാവിന്റെ ആത്മാവ് എലീശയുടെ മേൽ അധിവാസം ചെന്നു എന്ന് പറഞ്ഞു. അവനെ എതിരേക്ക് ചെന്ന് അവന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു. അവർ അവനോട്, ഇത് അടിയങ്ങളോടുകൂടെ 50 ബലശാലികളുണ്ട്, അവർ ചെന്ന് നിന്റെ യജമാനെ അന്വേഷിക്കട്ടെ, പക്ഷേ യഹോവയുടെ ആത്മാവ് അവനെ എടുത്തു വല്ല മലയിലോ താഴ്വരയിലോ എങ്ങാണ് വിട്ടിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അതിന് അവൻ, നിങ്ങൾ അയക്കരുത് എന്ന് പറഞ്ഞു. അവർ അവനെ അത്യന്തം നിർബന്ധിച്ചപ്പോൾ അവൻ, നിങ്ങൾ അയച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. അവർ 50 പേരെ അയച്ചു. അവർ 3 ദിവസം അന്വേഷിച്ചിട്ടും അവനെ കണ്ടെത്തിയില്ല. അവർ യെരിഹോവിൽ പാർത്തിരുന്നത് കൊണ്ട് അവർ അവന്റെ അടുക്കൽ മടങ്ങി വന്നു. അവൻ അവരോട്, പോകരുതേ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അനന്തരം ആ പട്ടണക്കാർ, എലീശയോട് ഈ പട്ടണത്തിൽ ഇരിപ്പ് മനോഹരമായ ഒരു യജമാനൻ കാണുന്നുവല്ലോ, എന്നാൽ വെള്ളം തീറ്റയും ദേശം ഗർഭനാശകവും ആകുന്നു എന്ന് പറഞ്ഞു. അതിനെ അവൻ ഒരു പുതിയ തടിയെ കൊണ്ടുവന്നു, അതിൽ ഉപ്പിടുവേൻ എന്ന് പറഞ്ഞു. അവൻ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ നീരുറവിന്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പിട്ടു. ഞാൻ ഈ വെള്ളം പദ്യമാക്കിയിരിക്കുന്നു, ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. എലീശ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്നു വരെ പദ്യമായി തന്നെ ഇരിക്കുന്നു. പിന്നെ അവൻ അവിടെ നിന്നും ബേഥേലിലേക്ക് പോയി. അവൻ വഴിയിൽ നടക്കുമ്പോൾ ബാലന്മാർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. അവനെ പരിഹസിച്ചവനോട്, മൊട്ടത്തലയാ കയറിവാ, മൊട്ടത്തലയാ കയറിവാ എന്ന് പറഞ്ഞു. അവൻ പിന്നോക്കം തിരിഞ്ഞ് അവരെ നോക്കി യഹോവ അവരുടെ നാമത്തിൽ അവരെ ശപിച്ചു. അപ്പോൾ കാട്ടിൽ നിന്ന് 2 പെൺകരടി ഇറങ്ങി വന്ന് അവരിൽ 42 ബാലന്മാരെ കീറിക്കളഞ്ഞു. അവൻ അവിടം വിട്ട് കർമ്മേൽ പർവ്വതത്തിലേക്ക് പോയി. അവിടെ നിന്ന് ശമേരിയിലേക്ക് മടങ്ങിപ്പോന്നു. ദൈവമേ സുജനക്ക് യോഗ്യമാകുന്നു പറയ്ക്കുമോ?
ിൽ സ്തുതി ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി പ്രിയക ദൈവത്തിന്റെ വിളിച്ച നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കും. ബുധനാത്രത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന അനുഗ്രഹീതമായ ടെലിഫോണിക് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ചയുടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഒരേ മനസ്സോടുകൂടി കർത്താവിന്റെ ക്രൂശിന്റെ തൃപ്പാദത്തെങ്കിൽ അടുത്ത് വന്ന് അവനെ മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാനും നമുക്ക് തന്നിരിക്കുന്ന അവസരത്തെയും ആരോഗ്യത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവാശ്രയ ബോധത്തോടും ദൈവഭയത്തോടും ഇരുന്നു കൊണ്ട് അപുരാന്റെ ആരാധിപ്പാനും നാം അർപ്പിക്കുന്ന അർത്ഥന സ്വർഗത്തിൽ കേൾക്കുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കാളികളാണ്. ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനപ്പെടുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന എല്ലാ പിതാക്കന്മാരെയും വളരെ സ്നേഹത്തോട് ഭാഗമാകുന്ന എല്ലാ വൈദ്യരെയും, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ പ്രിയപ്പെട്ട സംബന്ധിക്കുന്നുണ്ട്, മറ്റാരെങ്കിലും വൈദികര് സംബന്ധിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരെയും വളരെ സ്നേഹാദരോടുകൂടി അന്യവാരണ സ്വാഗതം ചെയ്യട്ടെ. വിവിധ സ്ഥലങ്ങളിൽ മക്കളെയും പ്രാർത്ഥനാപൂർവ്വം ഓർക്കുന്നു. ഇപ്പോഴത്തെ ഗീതങ്ങളിൽ വളരെ സുപരിചിതമായ നിൻ ദാനം ഞാൻ അനുഭവിച്ചു എന്ന ഗീതം രൂപ സമർപ്പിക്കാം. വാസ്തവത്തിലെ ഈ ശുശ്രൂഷ ഞാൻ ചെയ്യുന്നത് ഒരു ഭവനത്തിൽ ഇരുന്നു കൊണ്ടാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പുസ്തകം ലഭ്യമല്ലാത്തത് കൊണ്ടും ഒരുമിച്ച് സാധാരണ സെന്റ് തോമസ് പള്ളിയിൽ കൂടി ഇരിക്കുവാൻ തക്കവണ്ണം ഇന്ന് അവിടെ സാധ്യത ഇല്ലാത്തത് കൊണ്ടുമാണ്. പക്ഷേ ഞാൻ കൃത്യമായിട്ട് ഒരു പേജ് നമ്പർ പറഞ്ഞ് ഈ പാട്ട് പാടാൻ സാധിക്കാത്തത്. പക്ഷേ നമുക്ക് സുപരിചിതമായ ഗീതമായതുകൊണ്ട് എല്ലാവരും ഇതിൽ പങ്കാളികളാകുക. അതോടൊപ്പം തന്നെ ഇത് ദയവായിട്ട് ഓർപ്പിക്കാനുള്ളത് നിങ്ങൾ കള്ളിരിക്കുന്ന ഫോണ് അത് മ്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇതിൽ സംബന്ധിക്കുക. ഇതൊന്ന് ആരൊക്കെയോ ഫോൺ ഉപയോഗിക്കുമ്പോൾ ശബ്ദം കേൾക്കാൻ ഇടയാകുന്നുണ്ട്. ദയവായിട്ട് നിങ്ങൾ കരുതിയിരിക്കുന്ന ഫോൺ സംവിധാനം അത് മ്യൂട്ട് ചെയ്ത് ഇതിൽ പങ്കാളികളാകാൻ ശ്രമിക്കുക. നിൻദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിക്കറിഞ്ഞു. ജീവിതത്തിന്റെ ഓരോ നിമിഷവും നമുക്ക് ലഭ്യമായ ഏറ്റവും വലിയ ഭാഗ്യം തമ്പുരാന്റെ കൃപകളെ ദാനങ്ങളെ രുചിച്ചറിയുവാൻ തക്കുള്ള സാധ്യതയാണ്. സങ്കീർത്തൻ പുസ്തകം നമ്മൾ പ്രാരം വായിക്കുന്നുണ്ട്, യഹോവ ആരെന്ന് രുചിച്ചറിയുക. ഓരോ നിമിഷവും ദൈവത്തോട് പ്രാർത്ഥിക്കാം, ഹൃദയത്തിന്റെ ഉള്ളിൽ അങ്ങയുടെ സാന്നിധ്യം അതൊരു രുചിയുടെ സ്വാദനുഭവമായി ഞങ്ങളുടെ ഉള്ളിലേക്ക് പരിവേശിപ്പാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ സ്പർശിക്കണമേ.
നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, നന്ദി കൊണ്ടെന്നാലും പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടെന്നാലും പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവമേ നിന്റെ സ്നേഹം എത്രമാ പള്ളി നീക്കി. ദൈവമേ നിന്റെ സ്നേഹം എത്രമാ പള്ളി നീക്കി. അന്നു ഞാൻ അന്യനായാനാഥന, എന്നാൽ ഇന്നോ ഞാൻ ധന്യനായി. അന്നു ഞാൻ അന്യനായാനാഥന, എന്നാലിന്നോ ഞാൻ ധന്യനായി. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. എൻ ജീവൻ പോയെന്നാലും എനിക്കതിൽ ഭാരമില്ല. എൻ ജീവൻ പോയെന്നാലും എനിക്കതിൽ ഭാരമില്ല. എന്റെ ആത്മാവിനു നിത്യജീവൻ എന്നെ സുതാനൊരുക്കിയല്ലോ. എന്റെ ആത്മാവിനു നിത്യജീവൻ എന്നെ സുതാനൊരുക്കിയല്ലോ. ഹിന്ദുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാ
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ അവനേക്കും തന്നെ
ആമേൻ.
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനാദിമ്പുരാൻ പരിശുദ്ധൻ 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 ഉരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
ഞങ്ങൾക്കുറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറ്റുതുങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറ്റുതുങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ
കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി.
പാപികളായ നിന്റെ അടിയാരോ കരുണ ചെയ്യുന്ന രാജാവേ നിനക്ക് സ്തുതി പാറയ്ക്കുമോ.
ഞങ്ങളുടെ പിതാവേ
പറയണമേ. നിന്റെ രാജ്യം പറയണമേ. നിന്റെ തിരുവിഷ്ണ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആകണമേ. ഞങ്ങൾ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കണമേ. തുടർന്നാൽ ശക്തി മാസവും കൊള്ളതാകുന്നു.
നിനക്ക് സമാധാനം.
നമ്മുടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നുപ്പെട്ടവനാവിളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവനടപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.
ബാർക്കുമോ ഞങ്ങളുടെ കർത്താവായ യേശു മസിഹ ഞങ്ങളുടെ ആയുസ്സിനെ കാത്തുകൊള്ളുകയും ഞങ്ങൾ വീണ് പോകാതെ ഇരിപ്പാനായിട്ട് ഞങ്ങളെയും ഞങ്ങളുടെ വിചാരങ്ങളെയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. ഞങ്ങളുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും നിന്റെ ശക്തിയാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ മേൽ വന്നുകൂടുന്ന സകലത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവ് യുദ്ധങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. ഞങ്ങൾ തകർന്നു പോകാതെ ഇരിപ്പാനായിട്ട് ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവേ ഞങ്ങൾ നിന്റെ തിരുമുമ്പാകെയാകുന്നു. നിന്റെ തിരുവശത്തിന് കടപ്പെട്ടിരിക്കുന്നത് എന്റെ നന്ദി ഞങ്ങൾ അറിയുന്നതിനാൽ നിന്റെ തിരുവശത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ കരുണ പോലെ ഞങ്ങളോട് ചെയ്യണമേ. ഞങ്ങളുടെ ശത്രുക്കളുടെ തന്നെ ഞങ്ങൾ അറിയാതിരിക്കുകയും നീ സകലവും അറിയുകയും കാണുകയും ചെയ്യുന്നതിനാൽ ഞങ്ങൾ നിനക്കുള്ളവനായിത്തീരുന്നത് വരെ അവരോട് നിയന്ത്രണം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ബലഹീനതയ്ക്ക് സഹായിക്കണമേ. അനുഗ്രഹം നിനക്കുള്ളതാകുന്നു. നീ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തെന്നാൽ നിന്റെ സഹായം കൂടാതെ അവരുടെ കൈകളിൽ നിന്ന് ഓടിയൊളിപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. മുള്ളുകൊണ്ടുള്ള ഭൂമിയുടെ അരിഷ്ടതകളിൽ നിന്ന് ഞങ്ങളെ കരയേറ്റുവാൻ വേണ്ടി കൃപയാൽ ശ്രീബാബേൽ കരയേറിയവനായി മനുഷ്യവർഗത്തിന്റെ രക്ഷിതാവായ മസിഹ തമ്പുരാനെ നിന്റെ സ്ത്രീബായുടെ പ്രകാശം ഞങ്ങൾ പുതിപ്പിക്കുകയും ഞങ്ങളുടെ ആത്മാവിന്റെ അന്ധകാരത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങൾ സഞ്ചരിക്കേണ്ടതിന് നിന്റെ വഴി ഞങ്ങളെ കാണിക്കേണ്ടമേ. എന്തെന്നാൽ നീ ഞങ്ങളുടെ ദൈവമാകുന്നു. ഞങ്ങളുടെ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ ആത്മാവ് നിന്റെ പിന്നാലെ പുറപ്പെട്ടിരിക്കുന്നതിനാൽ നിന്റെ വലത്തുകൈ ഞങ്ങളെ താകുമാറാകണമേ. ആമേൻ.
പരിശുദ്ധാത്മാവിനെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. പന്നിയ വൈദിക ശ്രേഷ്ഠരെ, ശ്രീ മാതാപിതാക്കളെ, ഒരിക്കൽ കൂടി നമുക്ക് ഈ പ്രാർത്ഥന സംഗമിക്കുവാൻ ദൈവം നമ്മൾ അനുഗ്രഹിച്ചു. നമ്മായിരിക്കുന്ന സ്ഥാനത്ത് ദൈവകൃപയും കരുണയും ഉണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പല ബുധനാഴ്ചയും നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ കൂടുന്നത് തീർച്ചയായിട്ടും ഇതിൽ സംബന്ധിക്കുന്ന അനേകർക്ക് സന്തോഷവും അനുഗ്രഹവും ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഒരുപക്ഷെ ഈ ശുശ്രൂഷ പലപ്പോഴും നടത്തപ്പെടുമ്പോൾ ഇതിന് നേതൃത്വം നൽകുന്ന ബലഹീനരായ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ അവർ വളരെ സന്തോഷമായിട്ട് ഈ പ്രാർത്ഥനയെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് നിരന്തരം ഇതിൽ സംബന്ധിക്കുകയും ചെയ്യുന്നു എന്നറിയുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഫ്ലോറിഡയിൽ ഞങ്ങൾ ഇതുപോലെ വൈദിക മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ ആ ശാമ്പ പള്ളിയിലെ പൗലോസിന്റെ പള്ളിയിലെ കുറെ മെമ്പേഴ്സ് ഇതിൽ സംബന്ധിക്കുന്നു. അവരിങ്ങനെ ഞങ്ങളെ കാണണം ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഒരുപക്ഷെ ഈ ഒരു ശുശ്രൂഷ ഒരുപക്ഷെ ഇങ്ങനെ ഫോണിൽ കൂടെ ചെയ്യുമ്പോൾ പലരുടെ മുഖം കാണാറില്ല. ഏതെങ്കിലും സ്ഥലത്ത് ഒക്കെ ചെല്ലുമ്പോൾ ആരെങ്കിലും ഇതിൽ കാണുന്നു, അതിലവർ സന്തോഷിക്കുന്നു, ഈ പ്രാർത്ഥന ഉള്ളതുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷമാണ്. ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഞങ്ങളുടെ ബലവും ശക്തിയും പ്രേരണയും ഒക്കെ ഞങ്ങളുടെ ആ താല്പര്യവും പ്രാർത്ഥനയുമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ച ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ അമുഖമായിട്ട് നിങ്ങളുടെ മുമ്പാകെ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു പ്രാർത്ഥന അനുഗ്രഹമായി മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും, പ്രത്യേകിച്ച് പരിശുദ്ധമായ നോബിൽ കൂടി നമ്മൾ പ്രയാണം ചെയ്യുമ്പോൾ അതുണ്ടാകണമേ എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഏറ്റവും അനുഗ്രഹീതമായ ഒരു ദിനങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. നോബിന്റെ ആ പ്രാരംഭവും പാതിയൊക്കെ കഴിഞ്ഞ് നോബിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ അടുക്കുക. ഇതിനുള്ള പ്രധാനമായിട്ട് നമുക്ക് ഓർക്കാനുള്ള ഒരു ദിവസം ഈ വെള്ളിയാഴ്ച മലങ്കര സഭയുടെ ആത്മീക ഊർജം സാധാരണ മനുഷ്യന് പകർന്നു കൊടുത്ത സഭ മുഴുവൻ ഏറ്റവും വിശുദ്ധിയുടെ നഭോമണ്ഡലങ്ങളിൽ ആദരവോടെ കാണുന്ന, സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന പരിശുദ്ധ മാമ്പാട്ടി തിരുമേനിയുടെ ഓർമ്മയാണ്. മാമ്പാട്ടി തിരുമേനി ഈ സഭയിലെ ആളുകൾക്ക് ഒരു വിശ്വാസത്തിന്റെ ഊർജ സ്രോതസ്സാണ് എന്നുള്ളതിൽ, ആത്മീയ ഊർജ സ്രോതസ്സാണെന്നുള്ളത് യാതൊരു സംശയവുമില്ല. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളുടെ ആത്മീയ ജീവിതത്തെ ശക്തിയോടെ കരുപ്പിടിപ്പിക്കുവാൻ തക്കവണ്ണം തിരുമേനി കാണിച്ച ജീവിതവും തിരുമേനിയുടെ ആത്മീയ സമർപ്പണവും, ഒരുപക്ഷെ ഓരോ ദിവസവും ആ തിരുമേനിയെ പറ്റിയുള്ള ആ വിശുദ്ധി അതൊക്കെ അന്വേഷിക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ അതൊരു മങ്ങാത്ത വെളിച്ചമായി അത് പടർന്ന് പ്രതിഫലിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ ആ പിതാവിന്റെ ആത്മീയ ജീവിതം നമുക്ക് കാണിച്ചു തരുന്ന ഒരു വലിയ അടയാളമാണ്. ഇതുപോലെയുള്ള ശ്രേഷ്ഠരായ പിതാക്കന്മാരാണ് ഈ സഭയുടെ സ്വത്ത് എന്ന് പറയുന്നതിൽ ഏറ്റവും സന്തോഷമേ ഉള്ളൂ. തീർച്ചയായിട്ടും ആ പിതാവിന്റെ ഓർമ്മ ഈ സഭയ്ക്ക് മുഴുവൻ ധന്യമായി തീരട്ടെ. വളരെ ചുരുങ്ങിയ വിദ്യാഭ്യാസവും എന്നാൽ അതിനേക്കാൾ ഉയർന്ന സ്വർഗത്തിലെ അറിവും ജ്ഞാനവും നേടിയ ലോകത്തിന് സമർപ്പിച്ച ഒരു ശ്രേഷ്ഠ പിതാവാണ് മാമ്പാടി മാനഗിരിയൂർ തിരുമേനി. ആ പിതാവിന്റെ കൃപ, ആ പിതാവിന്റെ മധ്യസ്ഥത, പ്രാർത്ഥന എപ്പോഴും ഈ സഭയ്ക്ക് കാവലാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആ പിതാവിന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ സഭയെ സംബന്ധിച്ചോളം ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണ് എല്ലാ വർഷവും നോമ്പിന്റെ 36ാം ദിനം ഞായറാഴ്ച അന്ന് വരുന്നത് നമ്മുടെ സഭാദിനമായിട്ട് നമ്മൾ കൊണ്ടാടുകയാണ്. നമ്മളെ സംബന്ധിച്ചോളം ഈ സഭയെ ദൈവം നടത്തുന്നു എന്നുള്ളത് ഒരു വലിയ കൃപ തന്നെയാണ്. ലോകത്തിൽ വിവിധ വിശ്വാസ സമൂഹമുണ്ടെങ്കിലും നോമ്പിന്റെ പരിശുദ്ധി അതിന്റെ അർത്ഥതലത്തിൽ കാത്തു സൂക്ഷിക്കുന്ന വളരെ വിരളമായ സഭകളിലൊന്നാണ് നമ്മുടെ സഭ. അതിന്റെ തനതായ മഹത്വവും പക്ഷേ ഈ കാലഘട്ടങ്ങളിലൊക്കെ ഈ സഭയിലെ വിശ്വാസികളൊക്കെ നിറവുള്ളവരായിട്ട് മാറ്റപ്പെടുന്നത് ഈ സഭ നമുക്ക് നൽകുന്ന ആത്മീക പരിചരണ ശുശ്രൂഷയിലാണ്. അതുകൊണ്ട് തന്നെ ഈ സഭയുടെ ഭാഗമാകുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിൽ ദൈവം എത്ര മഹത്വപ്പെടുത്തിയാലും മതിയാവില്ല. ഈ സഭ സ്വതന്ത്രമായി ഈ ഭാരതത്തിൽ നിലനിൽക്കുവാനും ഒരു സഭയ്ക്ക് അനുയോജ്യമായ എല്ലാ ആത്മീക ശുശ്രൂഷകളും നടത്തുവാനും ഒക്കെ ദൈവം നമുക്ക് അവസരം തന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ സഭയ്ക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്ത എല്ലാ പിതാക്കന്മാരെയും ഈ തരണത്തിൽ സ്മരിക്കുകയും സഭയുടെ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുവാനും സഭയുടെ തനതായ സഭയ്ക്കും നമ്മുടെ എല്ലാ ആത്മാർത്ഥതയും സമർപ്പണവും പ്രാർത്ഥനയും ഒക്കെ നമുക്ക് കൊടുക്കുന്നതിന് നമുക്ക് പങ്കുകാരാകാം. സഭാദിനത്തിൽ എല്ലാവരെയും ആയിട്ടുള്ള ആശംസ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന നിവർത്തനം തിരുവചന ധ്യാന നിവർത്തനം കൊടുക്കുന്നത് ബലഹീനായ ഞാൻ തന്നെയാണ്. സാധാരണ മറ്റ് ആരെങ്കിലും ലഭിക്കാതിരിക്കുമ്പോൾ ഞാനോ ഐസക്കച്ചനൊക്കെ പ്രസംഗിക്കുന്നതാണ്. വസ്തുതയിൽ മറ്റൊരു അച്ഛനായിരുന്നു നില നിയോഗിക്കപ്പെട്ടത്. പക്ഷെ പെട്ടെന്ന് അച്ഛൻ്റെ അസൗകര്യം പറഞ്ഞതുകൊണ്ടാണ്. പക്ഷെ വീണ്ടും നിങ്ങൾക്ക് എന്റെ വാക്കുകൾ കേൾക്കാനുള്ള ദുർവീതി തന്നെയാണെന്ന് എന്റെ വിചാരം. ഇത് തന്നെയാണെങ്കിലും ഞാൻ തന്നെ പ്രസംഗിക്കാനായിട്ട് ഒരുങ്ങുന്നത് കൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിൽ നമുക്ക് വളരെ സുപരിചിതമായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനെ നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നു എന്ന അനുഗ്രഹീതമായ ഗീതം ദൈവബാ സമർപ്പിക്കുക. തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ അടുത്തു വരുന്നവനെ ശ്രദ്ധയോടെ കാണുന്നവനാണ് ദൈവം. ഓരോ നിമിഷവും തമ്പുരാന്റെ ശബ്ദം കേട്ട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവന്റെ അടുക്കൽ വന്ന് ആ ശ്രദ്ധകളെ പ്രാപ്യമാക്കുവാൻ നമ്മുടെ കൂട്ടായ്മയ്ക്ക് അതിനെ കൂടുതൽ ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും സുപരിചിതമായ ഈ ധ്യാനാത്മഗീതം ദൈവമാകെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ വീണ്ടും സമ്മാനിപ്പിക്കാം. പ്രാർത്ഥനയ്ക്ക് നൽകുന്നവനെ എന്റെ സന്നിധി ഞാൻ വരുന്നു.
സന്നിധിയിൽ ഞാൻ വരുന്നു, സ്വർഗീയാനും ഗ്രഹഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ, സ്വർഗീയാനും ഗ്രഹഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന, കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം താരുമം ോനെ, നീക്കം വാരാത്തവൻ തേർക്കുടി തന്നുവല്ലോ, നീക്കം വാരാത്തവൻ തേർക്കുടി തന്നുവല്ലോ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന, കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. വചനമെന്നാത്മാവിൽ ദാഹം തീർപ്പാൻ അരുളുക നാക്കിൽ വരമധികം, പകരുകയാത്മാവിൻ തിരുശക്തിയ നിറയുവാൻ നിഞ്ജനങ്ങൾ, പകരുകയാത്മാവിൻ തിരുശക്തിയ നിറയുവാൻ നിഞ്ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പാപവും ലോകവും അകത്തിടുവാ രുധിരത്തിലൂതശക്തി എന്ന് അറിയുവാനിവിടെ വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കണമേ, അറിയുവാനിവിടെ വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന, കേൾക്കണേ എൻ പ്രാർത്ഥന,
ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പന്നിയ ഐസക്കച്ചൻ, സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, പരിശുദ്ധമായ നോമ്പിന്റെ നേരത്തെ ഓർപ്പിച്ചതുപോലെ അതിന്റെ പ്രഭാതം അധ്യയനം കഴിഞ്ഞ് നോമ്പിന്റെ സ്ഥാനത്തിലേക്ക് നമ്മൾ ഒരുങ്ങി കാണാം. ഈ ദിനങ്ങളിലൊക്കെ പ്രധാനമായി ദേവാലയത്തിൽ ആരാധനാ ഭാഗമായി നമ്മൾ ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതും ഒക്കെ നമ്മുടെ കർത്താവ് ഐശ്വരൻ മനുഷ്യമധ്യത്തിൽ ചെയ്ത ചില അത്ഭുതങ്ങളുടെ സംഭവങ്ങളെ നമ്മളതിനെ അതിശയങ്ങളൊക്കെ വിളിക്കുമെങ്കിലും യോഹന്നാൻ ശ്ലീഹ അതിനെ അടയാളങ്ങൾ എന്ന രേഖപ്പെടുത്തുന്നത്. ക്രിസ്തു സമസ്ത മാനവജാതിയുടെയും ശുദ്ധീകരണത്തിന്റെ ലക്ഷ്യബോധങ്ങളിലേക്ക് നയിക്കുന്ന ഒരു അടയാളമാണെന്ന് യോഹന്നാൻ ശ്ലീഹ ലോകത്തെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ യോഹന്നാൻ ശ്ലീഹയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അത്ഭുതങ്ങളുടെ ഓരോ സംഭവങ്ങളും വളരെ അതിശയകരമായി നമ്മളെ ചിന്തിപ്പിക്കുകയും നമ്മുടെ വിചാരങ്ങളെ കൂടുതൽ ആത്മീയ ആഴങ്ങളിലേക്ക് പിടിച്ചുകൊണ്ടെത്തിക്കുന്ന സംഭവങ്ങളുടെ വിശദാംശങ്ങളാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഈ ദിനങ്ങളോടനുബന്ധിച്ച് പ്രത്യേകമായിട്ട് നമ്മൾ ക്രിസ്തു അനേകർക്ക് നൽകിയ രോഗ സൗഖ്യത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ഈ ധ്യാനത്തിലും അതുമായി ബന്ധപ്പെട്ട ഒരു ആശയം വളരെ സുപരിചിതമായി ഒരുപക്ഷെ പല ആളുകളിൽ നിന്നും എപ്പോഴും നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു രോഗസൗഖ്യത്തിന്റെ അടയാളത്തെ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസ്മരിക്കാൻ ദൈവത്തിന് ഞാൻ ശരണപ്പെടുക. യോഹന്നാൻ ശ്ലീഹായുടെ പുസ്തകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള പലരിൽ നിന്നും കേട്ടിട്ടുള്ള ഒരു രോഗസൗഖ്യത്തിന്റെ വിശദാംശമാണ് അതിന്റെ അഞ്ചാം അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ നമ്മൾ ദർശിക്കുന്നത്. അതിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കപ്പെടുന്ന പ്രത്യേകിച്ച് ആ ഭാഗം വായിച്ച് സമയം കളയുന്നില്ല. നമുക്ക് സുപരിചിതമായ ഭാഗമാണ്. യെരുശലേമിൽ ആട്ടുവാതുക്കൽ ബെതസ്ത എന്ന് എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. ആ കുളത്തിന്റെ സമീപത്ത് സൗഖ്യം കാത്തു കിടക്കുന്ന ഒരു മനുഷ്യന്റെ സൗഖ്യം ലഭിക്കുന്ന സംഭവത്തെയാണ് ഇന്നത്തെ ചിന്തയ്ക്ക് നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ഞാൻ ശരണപ്പെടുന്നത്. ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തു അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്നത്തെ വിഷയം ഭവിക്കുന്നത്. നമുക്കറിയാം ഈശ്വരൻ ഓരോ മനുഷ്യന് സൗഖ്യം നൽകുമ്പോഴും ആ സൗഖ്യത്തിനൊക്കെ ചില പ്രത്യേകതകളുണ്ട്. ആ സൗഖ്യവും ആ സൗഖ്യവുമായിട്ട് ബന്ധപ്പെട്ട ചില പശ്ചാത്തലങ്ങളും ഒക്കെ നമ്മളെ അതിശയം തോന്നിക്കുന്ന പശ്ചാത്തലങ്ങളാണ്. ഓരോ പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ള ഓരോ സൗഖ്യങ്ങളും സൗഖ്യങ്ങളൊക്കെ ഒരേ രൂപത്തിലാണെങ്കിലും അതിന്റെ ഭാവങ്ങൾ വ്യത്യസ്തമാണ്. ഒരുപക്ഷെ അത് ബൈബിളിൽ മാത്രം നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ഈശ്വരന്റെ പ്രവർത്തനങ്ങളിൽ മാത്രം കാണുന്ന ഒരു ശൈലിയാണ്. സൗഖ്യം അന്വേഷിച്ചു വരുന്നവരും അത് കൊടുക്കുന്ന രീതിയും അതുമായി ബന്ധപ്പെട്ട ചില സാഹചര്യങ്ങളും ഒക്കെ അത് വ്യത്യസ്ത ഭാവങ്ങൾ ഉണർത്തുന്നു. ഈ വേദഭാഗം വായിക്കുമ്പോഴും ഇവിടെ നൽകുന്ന സൗഖ്യത്തിന്റെ അതിശയകരമായി നമുക്ക് സ്വാധീനിക്കുന്ന ഒരു സംഗതി അതിന്റെ 5-6 വാക്യത്തിൽ ക്രിസ്തു അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിന്റെ ഭാഗമൊക്കെ നമുക്കറിയാം. വർഷങ്ങളായിട്ട് ഈ കുളത്തിന്റെ മണ്ഡപത്തിൽ ഒരു മനുഷ്യൻ കിടക്കുന്നു. എല്ലാ വർഷത്തും വല്ലപ്പോഴുമൊക്കെ ഒരു ദൂതം വന്ന ഈ കുളം ബദ്ധസ്ഥ കുളം കലക്കുമ്പോൾ ആദ്യം കലന അവസരത്തിൽ ഇറങ്ങുന്ന മനുഷ്യന് സൗഖ്യം ലഭിക്കും. ഏതാണ്ട് 38 വർഷമായിട്ട് ഈ കുളത്തിന്റെ സമീപത്ത് ഈ മനുഷ്യൻ കിടക്കുന്നുണ്ട്, സൗഖ്യം കാത്തു കിടന്ന്. പക്ഷേ മനുഷ്യന്റെ സൗഖ്യം ലഭിക്കുന്നില്ല. അങ്ങനെ സൗഖ്യം കാത്തു കിടന്ന്, സൗഖ്യം ലഭിക്കാതെ നിരാശയോടിരിക്കുന്ന ഈ മനുഷ്യന്റെ സമീപത്ത് ക്രിസ്തു അടുത്ത് വന്ന് അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വളരെ മനോഹരമായ ഒരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഒരുപക്ഷെ ഈ ഒരു ചോദ്യം ചോദിക്കുക വിചിത്രമായിട്ട് തോന്നും. കാരണം സൗഖ്യം, രോഗം ബാധിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് സൗഖ്യമല്ലാതെ മറ്റെന്താണ്? മാത്രമല്ല, വർഷങ്ങളായിട്ട് ആ കുളത്തിന്റെ ചുമത്തിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മനുഷ്യനോടാണ് ക്രിസ്തു ഈ ചോദ്യം ചോദിക്കുന്നത്. വേദപുസ്തക പഠിതാക്കളിൽ എപ്പോഴും വളരെ അതിശയത്തോടെ കാണുകയും പലപ്പോഴും ഉത്തരം പലതരത്തിൽ കൊടുത്താലും ആ ഉത്തരങ്ങളൊന്നും മതിയാകാതെ വരുന്ന ചില പ്രത്യേകമായ ഈശ്വരന്റെ ചോദ്യ ശൈലികളിൽ ശ്രദ്ധേയമായ ഒരു ചോദ്യമാണ് ഈ കുളത്തിന്റെ സമീപത്ത് തളർന്നു കിടക്കുന്ന ഈ മനുഷ്യനോട്, ശാരീരിക പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യനോട് ക്രിസ്തു ചോദിച്ച ചോദ്യം. വളരെ അതിശയത്തോടുകൂടി അവരോട് ചോദിക്കുകയാണ്: നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? പലപ്പോഴും നമ്മളോടൊക്കെ ക്രിസ്തു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: മകനെ, മകളെ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന്. അപ്പോഴൊക്കെ നമ്മൾ ക്രിസ്തുവിനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാറുണ്ട്: അതിനെനിക്ക് രോഗമില്ലെന്ന്. ഒരുപക്ഷെ ഈ ബദസ്തായുടെ ചുവട്ടിൽ രോഗസൗഖ്യം കടത്തു കാക്കുന്ന മനുഷ്യനേക്കാൾ പലപ്പോഴും ഭാഗ്യം കിട്ടവരാണ് ഞാനും നിങ്ങളെന്ന് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഈ മനുഷ്യന് തന്റെ ശാരീരിക പ്രയാസങ്ങൾ അറിയാം. പക്ഷെ പലപ്പോഴും നമുക്ക് നമ്മുടെ രോഗങ്ങളെ പറ്റി അറിയുന്നില്ലെന്നുള്ളതാണ് നമ്മുടെ രോഗത്തിന് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ചിന്തിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്, ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നുണ്ടെന്നൊക്കെ പലപ്പോഴും നമ്മൾ ധരിക്കുന്നുണ്ടെങ്കിലും എവിടെയോ നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൽ നിന്ന് അകത്തു നിന്നൊക്കെ രോഗങ്ങളുണ്ട്. ഹൃദയത്തിന്റെ അരികത്ത് വന്ന് ഈ നോമ്പിന്റെ മധ്യത്തിൽ അവൻ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവരെ നിനക്ക് സൗഖ്യമാക്കുവാൻ മനസ്സുണ്ട്. ഈ ചോദ്യം ഈ മനുഷ്യനോട് ചോദിക്കുന്നതിന് പിന്നിലും ചില കാരണങ്ങളുണ്ട്. കാരണം ഒന്നാമതായിട്ട് നമ്മൾ മൂന്ന് ചിന്തകളാ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് ഈ മനുഷ്യൻ സൗഖ്യം നൽകുന്ന ഒരു കുളത്തിന്റെ സമീപത്ത, സൗഖ്യത്തിന് സാധ്യതയുള്ള ഒരു കുളത്തിന്റെ സമീപത്ത് ഈ മനുഷ്യൻ താമസിക്കുന്നത്. ഒന്നും രണ്ടുമല്ല, 38 വർഷം ഈ കുളത്തിന്റെ സമീപത്ത് കിടക്കുക, 38 വർഷം ഒരു കാൽച്ചുവടുള്ള ഈ കുളത്തിന്റെ സമീപത്ത് സൗഖ്യം കാത്തു കിടന്നിട്ടും ഒരു നിമിഷം പോലും ഒരു പ്രാവശ്യം പോലും ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ ഈ മനുഷ്യന് സാധിക്കുന്നില്ലെന്നുള്ളതാണ് തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുരിതപൂർണമായ അവസ്ഥ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഒക്കെ സൗഖ്യം ലഭിക്കാൻ സാധ്യതയുള്ളൊരു കുളത്തിന്റെ തീരത്താണ് നിൽക്കുന്നത്. പക്ഷെ വർഷമെത്രമായി? 10 വർഷമായി, 15 വർഷമായി, 20 വർഷമായി, 70 വർഷമായി, എന്നെ കേൾക്കുന്ന 80, 90 വർഷങ്ങൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുണ്ട്. പക്ഷെ ഞാനും നിങ്ങൾ ഇന്നും ഈ സൗഖ്യം നൽകാൻ സാധ്യതയുള്ള കുളത്തിന്റെ വൽക്കത്ത. പക്ഷെ ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ, ഇറങ്ങി സൗഖ്യം പ്രാപിപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഈ മനുഷ്യൻ ഈ കുളത്തിന്റെ വക്കത്ത് പ്രതീക്ഷയോടെ നിൽക്കുക, ഈ മനുഷ്യൻ ഈ കുളത്തിലിറങ്ങി സൗഖ്യം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് ഇറങ്ങാനായിട്ട് കഴിയുന്നില്ല, തന്റെ ശരീരം അതിനനുവദിക്കുന്നില്ലെന്നുള്ളതാണ് അർത്ഥം. പലപ്പോഴും ഈ കുളത്തിലിറങ്ങി സൗഖ്യം പ്രാപിക്കാൻ സാധിക്കാതെ പോകുന്നത് നമ്മുടെ മനസ്സിന് താല്പര്യമുണ്ട്, പക്ഷെ നമ്മുടെ ശരീരം മനസ്സിനനുസരിച്ച് വഴങ്ങുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ആത്മീക ജീവിതത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ ഏതാ? മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ ശരീരം മനസ്സിന്റെ താല്പര്യത്തിനനുസരിച്ച് വഴങ്ങുന്നില്ല. നമുക്കറിയാം, നമ്മൾ നോമ്പിൽ കൂടി കടന്നു പോവുക. എന്നെ കേൾക്കുന്ന അനേകരെ ഉണ്ട്, നിങ്ങൾ എത്ര പേര് സഭ നിഷ്കർഷിക്കുന്ന അനുസരിച്ച് ഭക്ഷണത്തെയും അല്ലെങ്കിൽ ചില ക്രമീകരണങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് നോമ്പ് നോൽക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ഇഷ്ടമുണ്ട്, പക്ഷെ മനസ്സ് അനുവദിക്കുന്നില്ല, ശരീരം അനുവദിക്കുന്നില്ല. പലപ്പോഴും ഈ ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ കാണിക്കുന്ന താല്പര്യങ്ങളാണ് ഈ രോഗസൗഖ്യത്തിന് വിഘാതമാകുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം, ദൈവമേ ഈ അവിടുന്ന് നിന്റെ പക്കൽ നിന്ന് ലഭിക്കുന്ന ഉൾക്കാഴ്ച അനുസരിച്ച് ഞങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുമ്പോൾ ആ മനസ്സിന്റെ ഇഷ്ടം അനുസരിച്ച് ഞങ്ങളുടെ ശരീരത്തെ കൂടെ, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് മനസ്സൊരുക്കുള്ളൂ, പക്ഷേ കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ മനസ്സൊരുക്കുള്ളൂ പക്ഷെ ശരീരമോ ബലഹീനമത്രേ. മനസ്സിനനുസരിച്ച് ശരീരത്തെ ക്രമപ്പെടുത്താൻ പഠിപ്പിച്ചവരാ ക്രിസ്തു. അതുകൊണ്ടാണല്ലോ മരുഭൂമിയിൽ തനിക്ക് വിശക്കും, 40 ദിവസം താൻ നോമ്പനുഷ്ഠിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ തനിക്ക് വിശക്കുന്നു. വിശക്കുന്ന അവസരത്തിൽ പിശാച് ഒന്ന് ചോദിക്കുന്നുണ്ട്, ഈ കല്ല് അപ്പമാകാൻ കൽപ്പിക്കുക. പക്ഷേ കല്ല് അപ്പമാക്കാൻ സാധ്യതയുള്ളവൻ കല്ലിനെ അപ്പമാക്കാതെ സ്വർഗത്തിലെ അപ്പനെ അപ്പമാക്കിക്കൊണ്ട് ജീവിക്കാൻ പഠിപ്പിച്ച ജീവിത ശൈലിയാണ് ക്രിസ്തു നമുക്ക് നൽകിയിട്ടുള്ളത്. എങ്ങനെ ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ അതിജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ന് ഞാനും നിങ്ങളും ഇന്ന് ഈ സൗഖ്യം നൽകാൻ സാധ്യതയുള്ള, സൗഖ്യം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കുളത്തിന്റെ വക്കത്താണ്. ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും ഈ കുളത്തിന്റെ വക്കത്തിരുന്ന് നമുക്ക് ചുറ്റുമുള്ള അനേകർ കുളത്തിലിറങ്ങി സൗഖ്യം പ്രാപിക്കുന്നത് താടിയെ കൈയും കൊടുത്തി കണ്ട കാണികളായിട്ട് മാറാതെ ഈ കുളത്തിലിറങ്ങി സൗഖ്യം പ്രാപിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ കുളം, ഈ ഒരു ചിന്തയിൽ ഞാൻ നിഷ്കർഷിക്കുന്നത് പരിശുദ്ധ സഭയാണ്. പരിശുദ്ധ സഭയാണ് കുളം എന്ന് പറയുന്നത്. എല്ലാ ആണ്ടിലൊരിക്കല് നോമ്പിന്റെ കാലഘട്ടത്തിൽ ഈ കുളം ഒന്ന് കലങ്ങും. ഈ കലങ്ങുന്ന കുളത്തിലിറങ്ങി തെളിച്ചം പ്രാപിക്കാനായിട്ടാണ് ഈ പരിശുദ്ധ നോമ്പ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ കുളത്തിലിറങ്ങി നമ്മൾ വിശുദ്ധീകരണം പ്രാപിപ്പാനായിട്ടാ പരിശുദ്ധ നോമ്പ്. നോമ്പിലും അനുതാപത്തിലും സത്യകുംഭസാരത്തിലും ഒക്കെ നമുക്ക് ശുദ്ധീകരണം പ്രാപിപ്പാനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹീതമായ ഈ സഭയാകുന്ന ദൈവദൂതന്റെ സാന്നിധ്യമുള്ള, അല്ലെങ്കിൽ പൂർവ്വപിതാക്കന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ജീവിതശൈലി, ആ ജീവിത ശൈലികളിൽ കൂടി നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പലപ്പോഴും നമുക്കറിയാം ഈ ഞാൻ നിങ്ങളുമൊക്കെ ഈ സഭയിൽ ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ വക്കത്തു നിന്ന് ഓടാനാ പലരും ആഗ്രഹിക്കുന്നത്. മാത്രമല്ല ചില മനുഷ്യരെയൊക്കെ അറിയാം മറ്റുള്ളവരോട് പറയും ഈ കുളത്തിലേക്ക് ഇറങ്ങി ശുദ്ധീകരണം പ്രാപിക്കാനായിട്ട്, കാരണം പള്ളിയിലെ സംഘാടകർ മറ്റുമൊക്കെ നമുക്കറിയാമല്ലോ. പക്ഷെ എത്ര പേര് ഈ സഭയാകുന്ന സൗഖ്യത്തിന് സാധ്യതയുള്ള ഈ തീർത്ഥത്തിൽ ഇറങ്ങി ശുദ്ധീകരണം പ്രാപിക്കുന്നുണ്ട്? ജീവിതത്തിന്റെ ഓരോ 38 വയസ്സും 48 വയസ്സും 58 വർഷം ഒക്കെ അതൊക്കെ പിന്നിടുമ്പോൾ വല്ലപ്പോഴും ഒക്കെ നമ്മൾ ആലോചിക്കുന്നത് നല്ലതാണ്. ഒരുപക്ഷെ എന്റെ ഉള്ളിൽ ഞാൻ അറിയാതെ എന്നെ ബാധിക്കുന്ന ചില രോഗങ്ങളും ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അസൂയയും കോപവും വിദ്വേഷവും ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റുന്ന ചില പാപരോഗങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ സഭയാകുന്ന നോമ്പാകുന്ന ഈ കുളത്തിലിറങ്ങി ശുദ്ധീകരണം പ്രാപിച്ച് പുതിയ മനുഷ്യനായി രൂപാന്തരം പ്രാപിപ്പാൻ എനിക്കിടയായി തീരണമേ. 38 വർഷം ഈ കുളത്തിന്റെ സമീപത്ത് തന്റെ ശരീരം വഴങ്ങാതെ നിൽക്കുന്ന ഈ മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മകനെ സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് സൗഖ്യമാകണമെങ്കിൽ ഞാൻ പറയുന്നതനുസരിച്ച് നിന്റെ മനസ്സിനെയും നിന്റെ ശരീരത്തെയും ഒരുവൻ രൂപപ്പെടുത്തിയെടുക്കണം. മനസ്സിന്റെ താല്പര്യമനുസരിച്ച് ശരീരത്തെ രൂപപ്പെടുത്താതെ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് കർത്ത പൗലോസിലേക്ക് പറഞ്ഞത്, നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകുന്നു, നിന്റെ ശരീരത്തെ നശിപ്പിക്കുന്നവനെ നിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്നു. നമ്മുടെ ശരീരം ദൈവാത്മാവിന്റെ കലവറയാണ്. ആ കലവറ ശ്രദ്ധയോടെ കാത്തു സൂക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ ശരീരത്തെ കലവറയെ ശ്രദ്ധയോടെ സൂക്ഷിക്കാൻ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു സംഗതിയാണ് പരിശുദ്ധ നോമ്പും ഉപവാസവും സഭാജീവിത ശൈലിയും ഒക്കെ, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ക്രിസ്തുവിന്റെ തിരിശരീര രക്തങ്ങളൊക്കെ. ആ തിരിശരീര രക്തങ്ങളെ ശ്രദ്ധയോടും ഭക്തിയോടും ഒരുക്കത്തോടുകൂടിയൊക്കെ നമ്മൾ പ്രാപിച്ച് ഈ കലങ്ങുന്ന വെള്ളത്തിൽ നമ്മളെ തന്നെ ഇറക്കി കലക്കം തെളിയിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ പുരോഗതി ഉണ്ടാകുന്നത്. രണ്ടാമതായിട്ട് ഈ മനുഷ്യന്റെ ജീവിത ശൈലിയിൽ നമ്മൾ കാണുന്ന ഈ ചോദ്യത്തിന്റെ രണ്ടാമതൊരർത്ഥം, ഇയാളുടെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇയാൾ തന്നെ പറയുന്നുണ്ട്, 38 വർഷമായി ഞാൻ ഈ കുളത്തിന്റെ സമീപത്ത് നിൽക്കുന്നു, എനിക്ക് തനിയെ ഈ കുളത്തിലേക്ക് ഇറങ്ങാനായിട്ട് കഴിയത്തില്ല. ഞാൻ വളരെ ശ്രമകരമായി ഈ കുളത്തിൽ ഇറങ്ങാനായിട്ട് ശ്രമിക്കുമ്പോൾ മറ്റാരെങ്കിലും ഇറങ്ങിപ്പോകും. ഈ കുളം കലങ്ങി സൗഖ്യത്തിനായിട്ട് ഒരുങ്ങാനുള്ള അവസരം ഉണ്ടാകുമ്പോൾ എന്നെ അതിലേക്ക് പിടിച്ചിറക്കാനായിട്ട് ആരുമില്ല. ഈ കുളത്തിലേക്ക് കൈപിടിച്ച് എന്നെ ഇറക്കി സൗഖ്യം പ്രാപിച്ച് നേടിത്തരാൻ എനിക്ക് ആരുമില്ല. അത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുസ്സഹമായ അവസ്ഥയാണ്. എല്ലാവരും ഉണ്ട്, പക്ഷേ എന്റെ ജീവിതത്തിൽ നന്മ പരിശീലിപ്പിക്കാൻ, എന്റെ ജീവിതത്തിലെ നിത്യമായ സന്തോഷത്തിലേക്ക് പിടിച്ച് കൈപിടിച്ചുയർത്താൻ എന്റെ ജീവിതത്തിൽ ആരുമില്ലെന്നുള്ളത്, എന്നൊക്കെ പരസ്പര ബന്ധത്തിന്റെ അഭാവമാണ് ഈ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഈ 38 വർഷം രോഗശയ്യയിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു കാലഘട്ടം ഈ മനുഷ്യനുണ്ടായിരുന്നു, ആരോഗ്യത്തോട് സുഭിക്ഷമായിട്ട് നടക്കാൻ പറ്റുന്നൊരു കാലഘട്ടം. ഉപയോഗിക്കാതെ വന്നതുകൊണ്ടാണ് നീണ്ട കാലഘട്ടം ഈ കുളത്തിന്റെ കടയിൽ സൗഖ്യത്തിന് വേണ്ടി മനുഷ്യന് കടക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണല്ലോ ഇവൻ സൗഖ്യം പ്രാപിച്ച് വരുമ്പോൾ അവനോട് കൃത്യുന്ന ഒരു ഭാഗമാണ് അവർ പറയുന്നത്, പക്ഷേ ഇനിയും അധികം രോഗം ഉണ്ടാകാതിരിക്കുവാൻ തക്കവണ്ണം ഈ താമസിക്കരുത്. അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ വന്നുപോയ ശ്രദ്ധയില്ലാത്ത ചില ജീവിത ശൈലിയാണ് വളരെ ഭീകരമായ ഒരു ശാരീരിക ഇടയാണ്. അവരായിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിതത്തിൽ രൂപപ്പെടുത്തിയെടുത്തേണ്ട ചില നല്ല ബന്ധങ്ങൾ ഉണ്ടാവണം. ആ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് ഈ മനുഷ്യന് ഇന്ന് ആധുനിക മനുഷ്യനെ സംബന്ധിച്ചോളം വന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാമോ, ജീവിതത്തിൽ നല്ല ബന്ധങ്ങളില്ലെന്നുള്ളതാണ്. നമ്മുടേതായ താല്പര്യങ്ങളും നമ്മുടേതായ ജോലിയും നമ്മുടേതായ സൗകര്യങ്ങളും നമ്മുടെയൊക്കെ സ്വന്തം ഇഷ്ടം ഞാനും എന്റെ കൂരയ്ക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്ന സന്തോഷങ്ങളിലേക്ക് മനുഷ്യൻ ഇന്ന് വളരെ വളരെ നാരോ മൈൻഡഡ് ആയിട്ട് ഇങ്ങനെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങൾ വേണ്ട, മാതാപിതാക്കൾ വേണ്ട, സുഹൃത്തുക്കൾ വേണ്ട, അങ്ങനൊരു ബോധങ്ങളിലേക്കാണ് മനുഷ്യൻ നീക്കുന്നത്. അപ്പൊ ഈ ബന്ധമില്ലായ്മ മനുഷ്യ ജീവിതത്തിന്റെ ഹൃദയത്തിന്റെ സന്തോഷത്തെ കെടുത്തും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഉപകരിക്കേണ്ട ഒരു സമയത്ത് നമുക്ക് ആരുമില്ലാതെ പോകും. ഇന്ന് പല മനുഷ്യരുമായിട്ട് വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്ന ഒരു ഏറ്റവും വലിയ ഖേദകരമായ ഒരു കാര്യമാണ്, പക്ഷെ എല്ലാവരും ഒക്കെ ഉണ്ടക്ക, പക്ഷെ ആരുമില്ലാത്തതുപോലെ. എത്രയോ അമ്മമാർ വീടുകളിൽ എത്രയോ അപ്പന്മാർ വീടുകൾ ഒറ്റപ്പെട്ട് കഴിയുന്നു, എത്രയോ സുഹൃത്തുക്കൾ വീടുകളിൽ ആരുമില്ലാതെ ചില പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയാതെ തേങ്ങുന്നുണ്ട്. എന്താ അതിന് കാരണം? പങ്കുവെക്കാൻ നല്ല ബന്ധങ്ങളില്ലെന്നുള്ളതാണ്. അതെങ്ങനെയാ ബന്ധങ്ങൾ ഉണ്ടാകുന്നത്? അത് എല്ലാ ബന്ധങ്ങളും ഉണ്ടാകുന്നത് വാങ്ങിക്കാനിരിക്കും മാത്രമല്ല, അത് കൊടുക്കാനായിട്ട് കഴിയുമ്പോഴാണ്. നമ്മുടെ സ്നേഹം, നമുക്ക് ആരോഗ്യമുള്ള കാലത്ത് നമ്മുടെ സ്നേഹങ്ങള്, നമ്മുടെ സഹായങ്ങള് ഒക്കെ കൊടുക്കുമ്പോഴല്ലേ നമുക്ക് നല്ല ബന്ധം ഉണ്ടാകുന്നത്. രണ്ടാഴ്ചയും നമ്മൾ വായിച്ചത് പക്ഷപാത രോഗിക്ക് കർത്താവ് സൗഖ്യം നൽകുന്നതാണ്. അവന് സൗഖ്യം നൽകുന്നത് അവന്റെ വിശ്വാസത്തിന്റെ കഴിവ് കൊണ്ടോ അവന്റെ ശരീരത്തിന്റെ ബലം കൊണ്ടോ അല്ല. അവനെ ഈശമ്പരാന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്ന നാലാളുകള്, അവൻ കിടക്കുന്ന കിടപ്പിലാണെങ്കിലും ഈ നാലാളുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ആളുകളുമായിട്ട് രൂപപ്പെടുത്തിയ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവനൊരു സൗഖ്യം ലഭിക്കുന്നത്. ആ നാലാളുകളുമായിട്ടുള്ള ബന്ധമാണ് ഈശമ്പരാന്റെ അടുക്കൽ വളരെ പ്രയത്നിച്ചു കൊണ്ട്, നമുക്കറിയാവുന്ന കഥകളൊക്കെ, ഈശ്വരൻ ഒരു ഭവനത്തിൽ ഇരിക്കുമ്പോഴും അകത്തേക്ക് പോകാൻ പ്രയത്നിക്കാൻ കഴിയാതെ ഇവര് നോക്കുമ്പോൾ ധാരാളം ജനങ്ങളുണ്ട്. അവര് കണ്ട ഏറ്റവും ദുസ്സഹമായ വഴിയാണ് അവനെ ക്രിസ്തു ആയിരിക്കുന്ന മേൽക്കൂരയുടെ കവർ പൊളിച്ചുകൊണ്ട് അവരെ കട്ടിലിൽ താഴെ കറക്കി. ഇത് പറയാനെളുപ്പമാണ്, പക്ഷെ വെറും നാലേ നാല് ആളുകൾ ചേർന്ന് ഈ സംവിധാനം ചെയ്യുക എന്ന് പറഞ്ഞത് ഈസി. പക്ഷെ എന്നിട്ടും വളരെ ശ്രമകരമായ പ്രവർത്തനത്തിൽ കൂടി ഈ മനുഷ്യന് സൗഖ്യം നൽകാൻ ഇവരാഗ്രഹിക്കും. കാരണം അവരുമായി ബന്ധപ്പെട്ട ആ സുഹൃത് ബന്ധത്തിന്റെ, അപ്പൊ സുഹൃത് ബന്ധങ്ങൾ, നല്ല സൗഹൃദ ബന്ധങ്ങളാണ് നമ്മളെ കൂടുതൽ നന്മയിലേക്ക് നയിക്കുന്നത്, നയിക്കപ്പെടേണ്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത് വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണല്ലോ ഈ കുഷ്ഠരോഗിയായ മനുഷ്യന് സൗഖ്യം പ്രാപിച്ചു വരുമ്പോഴും കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ദേവാലയത്തിൽ ചെന്ന് നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ചു കൊടുത്തുകൊണ്ട് സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ നീ പുനഃസ്ഥാപിക്കണം. ഒരു ദേവാലയമാകുന്ന പൗരോഹിത്യവും പൗരോഹിത്യ ശൃംഖലയുമാകുന്ന ഒരു ബന്ധത്തിന്റെ തലങ്ങളിലേക്ക് ചേർന്ന് നിൽക്കുക, സാമൂഹിക ബന്ധത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ ക്രിസ്തു ആ മനുഷ്യനെ പരിശീലിപ്പിക്കുകയായിരുന്നു. കാരണം സാമൂഹിക ബന്ധങ്ങളാണ് മനുഷ്യനെ കൂടുതൽ ആരോഗ്യകരമായ തലങ്ങളിലേക്ക് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നമുക്കൊത്തിരി ബന്ധങ്ങളൊന്നുണ്ട്, സംശയമൊന്നുമില്ല. നിങ്ങളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നോക്കി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് 5000, ഞാൻ ഫേസ്ബുക്കിൽ നോക്കി എനിക്ക് 4000 കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ട്. ഇതിലൊരു ഫ്രണ്ട്സിനെ പോലും എനിക്കറിയാല. കാരണം എന്നറിയാ, നമ്മുടെ ബന്ധങ്ങളൊക്കെ എങ്ങനാ, ബന്ധങ്ങൾക്കൊന്നും ആഴമില്ലെന്നുള്ളതാണ്. നമ്മുടെ ബന്ധങ്ങളിലൊക്കെ ഒരു വലിയ ആഴമില്ല, ബന്ധങ്ങൾക്ക് ആഴമില്ലാതെ പോകുന്നത് എന്താണെന്നറിയാമോ? ബന്ധങ്ങളിൽ ഒരാത്മീയ തലമില്ലാത്തത് കൊണ്ടാണ്. നമുക്ക് ആത്മീകരായിട്ടുള്ള നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ സൗഹൃദങ്ങളിൽ ആഴമില്ലാതെ പോകുന്നത് അതൊരു ആത്മീയ തലം നിലനിൽക്കുന്നില്ലെന്നുള്ളതാണ്. അങ്ങനെ ഒരു ആത്മീയ തലം നിലനിർത്തുന്ന ബന്ധങ്ങൾ നമുക്കുണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു വീഴ്ച വരുമ്പോഴും നമ്മളെ അവർ തേടിയെത്തും. ഏറ്റവും സ്നേഹിതരായ സുഹൃത്ത് എന്ന് പറയുന്നത് ആത്മീയ ബന്ധങ്ങളിൽ നിലനിർത്തുന്ന സുഹൃത്ത് ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വഴിതെറ്റി പോകുമ്പോൾ, പലപ്പോഴും നമ്മൾ ഗതി മാറിപ്പോകുമ്പോൾ ആത്മീയ ബന്ധമുള്ള സുഹൃത്തുക്കളാണെങ്കിൽ അവരെ നമ്മുടെ വേറെ ദിശയിലേക്ക് നയിക്കും. നമ്മൾ രണ്ടാഴ്ച പള്ളി വരാതിരിക്കുമ്പോൾ ഏതെങ്കിലും സുഹൃത്തുക്കൾ നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ടോ, എന്താണ് പള്ളി വരാഞ്ഞത്? അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് പള്ളിയിൽ എന്തെങ്കിലും പ്രയാസം കൊണ്ട് മടങ്ങിപ്പോകുമ്പോൾ നമ്മളെ നിർബന്ധമായിട്ട് അങ്ങനെ ചിന്തിക്കരുത് എന്ന് വിളിക്കുന്ന സുഹൃത്തുക്കൾ നമുക്കുണ്ടോ? അവരുടെ അവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. അല്ലാതെ നമ്മുടെ ചിന്തയോട് ചേർന്ന് നിന്നുകൊണ്ട് നീ പോകണ്ട എന്ന് പഠിപ്പിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒരിക്കലും അവർ നല്ല സുഹൃത്തുക്കളല്ല. അവര് ആ സുഹൃത്ത് ബന്ധം ശത്രുതാ ബന്ധത്തിലേക്ക് മാത്രമേ നയിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നല്ല ആത്മീക സുഹൃത്തുക്കളുടെ ഒരു ഭാഗമായി തീരണം. അങ്ങനെ ഒരു ഭാഗമായി തീരുമ്പോൾ നമുക്കൊരു വീഴ്ച ഉണ്ടാകുമ്പോൾ അവരുടെ സമയവും ആരോഗ്യവും ചെലവിട്ട് നമ്മളെ അത് ആ ഒരു സ്നേഹബന്ധത്തിലേക്ക് നിർത്തും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു പള്ളിയിൽ സൂക്ഷിക്കുമ്പോൾ ഒരു ഞായറാഴ്ച, അത് പ്രധാനപ്പെട്ട സഭയുടെ ഒരു ഞായറാഴ്ച, പള്ളിയിൽ ഒരു കൂട്ടം ചെറുപ്പക്കാരെ ആരുടെ കുടുംബങ്ങളെ കാണുന്നില്ല. ഞാൻ അന്വേഷിച്ചു, ഒന്നിച്ച് കാണാറായപ്പോൾ, അപ്പോൾ ഞാൻ അന്വേഷിച്ച് വന്നപ്പോൾ അവരെല്ലാം കൂടെ പള്ളിയിൽ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെരുന്നാളില്ല, സംബന്ധിക്കാതെ അവര് കുഞ്ഞുങ്ങളെയൊക്കെ കൊളുത്തിക്കൊണ്ട് അവരെങ്ങാണ്ട് പിക്നിക്കിൽ ആഘോഷിക്കാൻ പോയതാണ്. ഞാൻ അവരെ ചേർത്ത് വിളിച്ച് പറഞ്ഞു, നിങ്ങൾ പിക്നിക്കിന് ഒന്നിച്ച് സന്തോഷിക്കാൻ പോകുമ്പോൾ ഒരുപക്ഷെ ഈ സന്തോഷമൊന്നും നിലനിൽക്കത്തില്ല. കാരണം ക്രിസ്തുവിനെ മറന്നുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആരാധന മറന്നുകൊണ്ട് അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് നടത്തുന്ന ബന്ധങ്ങൾക്കും സ്നേഹങ്ങൾക്കും സൗഹൃദങ്ങൾക്കൊന്നും നിലനിൽപ്പുണ്ടാകത്തില്ല. ഒരു തമാശയ്ക്ക് പറഞ്ഞതാ, പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ പറ്റി, അതിൽ താമസിക്കാതെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്നെ ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി വലിയ പ്രശ്നങ്ങളിലേക്ക് അകലേണ്ടി വന്നു. പിന്നെ ഞാൻ തന്നെ ഇവരെയൊക്കെ തന്നെ ചേർത്ത് പിടിക്കേണ്ടി വന്നു. കഥ പറഞ്ഞാൽ ഉള്ള സംഗതി തന്നെയാണ്. കാരണം എന്താണെന്നറിയാമോ? കാരണം ദൈവത്തെ മറന്നുകൊണ്ട് ആത്മീയതയുടെ കണ്ടന്റ് മാറ്റിക്കൊണ്ട് സന്തോഷിക്കാനും ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ, കാരണം ഇന്ന് കള്ളുകുടിക്കാൻ വിളിക്കും അല്ലേ, ഇവിടുന്ന് പാർട്ടികളിലൊക്കെ കള്ളുകുടിക്കാനുള്ള സ്നേഹിതരൊക്കെ വിളിച്ച് കുടിപ്പിക്കും, അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾക്ക്, സിനിമ കാണാനോ ആ കാര്യങ്ങൾക്കൊക്കെ ഇന്ന് വിളിക്കും. പക്ഷെ പള്ളിയിൽ പോകാനും ആരാധിക്കാനും പ്രാർത്ഥിക്കാനും നോമ്പ് നോക്കാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന ആ ഒരു ബോധങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന എത്ര സുഹൃത്ബന്ധങ്ങൾ നമുക്കുണ്ട്. അങ്ങനെയുള്ള സുഹൃത്ബന്ധങ്ങളെ നമ്മൾ നമ്മൾ ഇതിന് താല്പര്യത്തോടെ കാണിക്കാറുമില്ല. ഓ ഇവന്റെ വാതറന്ന് ആദ്യതേ പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ തള്ളിക്കളയും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ചില നിർണായക ഘട്ടത്തിൽ നമുക്ക് ബലം നൽകുന്നത് ഇങ്ങനെയുള്ള സുഹൃത്ബന്ധങ്ങളാണെന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. കാരണം അല്ലാത്ത സുഹൃത്തുക്കളൊക്കെ പണവും സുഖവും ആരോഗ്യവും ഉള്ളപ്പോൾ നമ്മുടെ കൂടെ കാണും. പക്ഷേ ഇത് മൂന്ന് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഒരിക്കലും നമ്മളെ കണ്ടെത്താനായിട്ട് കഴിയത്തില്ല. അങ്ങനെ നിങ്ങൾക്കൊന്നുമില്ലാത്ത അവസ്ഥയിൽ നിങ്ങളെ അന്വേഷിച്ച് വരുന്നത് ആത്മീയ സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നല്ല ബന്ധങ്ങളെ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. മൂന്നാമതായിട്ട് ഒരു കാര്യം ഇവിടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഈ മനുഷ്യനോട് ക്രിസ്തു പറയുന്നതിന്റെ പേരിൽ മൂന്നാമത്തെ ഒരു കാരണം ഈ മനുഷ്യന്റെ ഒരു മാനസിക നിലവാരമാണ്. 38 വർഷമായിട്ട് ഈ കുളത്തിന്റെ കീഴിൽ നടക്കുന്ന ഒരു മനുഷ്യൻ ഒരു കാര്യമാണ് തീരുമാനിച്ചു, ഇനിയും എനിക്ക് യാതൊരു സാധ്യതയില്ല. കാരണം എന്നെ പിടിച്ചിറക്കാൻ നല്ല ബന്ധങ്ങളില്ല. ഓരോ വർഷം കഴിയുമ്പോഴും ഈ കുളത്തിലേക്ക് ഇറങ്ങാനുള്ള ശരീരം എന്റെ ശക്തി ശോഷിച്ചുകൊണ്ടിരിക്കുക. ഇനി എന്റെ ജീവിതം ഈ കുളക്കരയിൽ കിടന്ന് അവസാനിക്കാനുള്ളതാണ്. ജീവിതത്തിൽ നമുക്ക് ചില പ്രയാസങ്ങളും രോഗങ്ങളും വരുമ്പോഴേ നമ്മൾ രണ്ട് രീതിയിൽ അതിന് പൊരുത്തപ്പെടാറുണ്ട്. ചില മനുഷ്യർ പൊരുത്തപ്പെടുന്നത് ഓ എന്റെ ജീവിതം കഴിഞ്ഞ് ഇത്രയൊക്കെ ഉള്ളൂ, ഇനി എങ്ങനെയും ഇങ്ങനെയൊക്കെ കടന്ന് മരിക്കാം എന്ന നിർവികാരതയോടെ ജീവിക്കുന്ന ഒരു മനുഷ്യരുണ്ട്. എന്നാൽ ചില മനുഷ്യർ അതൊരു വിശ്വാസത്തിന്റെ കീഴടങ്ങലല്ല, അതൊരു പരാജയത്തിന്റെ കീഴടങ്ങലാണ്. അല്ലാത്ത മനുഷ്യരുണ്ട്, രോഗം വരുമ്പോഴോ പ്രയാസം ഉണ്ടാകുമ്പോഴോ ഒരു പക്ഷേ ഈ രോഗമാണ് എന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പരിവർത്തിന് വിലയിപ്പുള്ള ആളുകളൊക്കെ രോഗം ബാധിക്കുമ്പോൾ സന്തോഷത്തോടെ കണ്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. കാരണം രോഗത്തെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു സാധ്യതയെ അവർ കാണുകയും അങ്ങനെ ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് പ്രയാസം നല്ലതാണ്. പൗലോസ് ലീഗയോട് പറഞ്ഞതുപോലെ ഈ ശൂലം ജഡത്തിന്റെ ശൂലം നിനക്കിരിക്കട്ടെ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തെളിഞ്ഞു വരുന്നു. അങ്ങനെ ജീവിതത്തിലുണ്ടാകുന്ന ചില മുറിവുകൾ ദൈവത്തിന്റെ കൃപയായിട്ട് കണ്ട് അതിനെ സന്തോഷത്തോടെ തന്നെ കാണുന്ന ചില മനുഷ്യരുണ്ട്. പരാതി പറയാതെ, കുറ്റം പറയാതെ, വേദനിക്കാതെ, കണ്ണ് നിറയാതെ അതൊരു അനുഗ്രഹമായിട്ട് കാണുന്ന, ഇതൊക്കെ പറയുമ്പോൾ ഞാൻ വലിയ അങ്ങനെയുള്ള ആളെന്ന് വിചാരിക്കുന്നില്ല കേട്ടോ. രോഗം വരുമ്പോൾ പ്രയാസം വരുമ്പോൾ തേങ്ങുന്ന ആളാണ് ഞാനും ഒക്കെ തന്നെ. പക്ഷെ ഞാൻ പറഞ്ഞത് അല്ലാത്ത ഉയർന്ന വിശ്വാസികളായ ചില മനുഷ്യരുണ്ട്. പക്ഷെ ജീവിതത്തിൽ സാധ്യതയില്ലെന്ന് വിചാരിച്ച് പരാജയത്തോടെ നിർവികാരത്തോടെ കാണുന്ന മനുഷ്യരുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മനുഷ്യനായത് ജീവിതത്തിൽ യാതൊരു സാധ്യതയുമില്ല, എന്റെ ജീവിതം ഈ കുളവക്കൽ തന്നെ അവസാനിക്കും, മറ്റുള്ളവർക്ക് സൗഖ്യം നൽകുന്നത് കണ്ണുനീരോടെ കണ്ടുവരുന്ന ഒരവസ്ഥയാണ് എന്റെ ജീവിതത്തിന് അവസാനപാട് എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ പരാജയങ്ങളും അടിയുറപ്പിച്ച് അടിപറയിട്ട് ജീവിക്കുന്ന ഈ മനുഷ്യന്റെ അടുത്തേക്കാണ് ക്രിസ്തു വന്നിട്ട് ചോദിക്കുന്നത്, മകനെ സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? മകനെ സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? വളരെ വേദനയോടവും തിരിച്ചു പറയുന്നുണ്ട്, ദൈവ ഞാന് 38 വർഷമായിട്ട് ഇവിടെ കിടക്കുകയാണ്, കുളം കലങ്ങുന്നു, അനേകർ കയറി പോകുന്നു, പക്ഷെ എന്നെ കുളത്തിൽ ഇറക്കാനായിട്ട് ആരുമില്ല എനിക്കാരുമില്ല എന്ന് ക്രിസ്തുവിനോട് എല്ലാവരും ഉണ്ടെന്നായിരുന്ന എന്റെ ധാരണ. പക്ഷേ ഇന്നത്തെ എന്റെ അവസ്ഥയിൽ എനിക്ക് ആരുമില്ല എന്ന് പറയുമ്പോൾ ആരുമില്ലാത്തവർക്കെല്ലാം ആകുന്ന ക്രിസ്തു അവരുടെ കരം നീട്ടിക്കൊണ്ട് അവരോട് പറഞ്ഞു, മകനെ എഴുന്നേറ്റ് എന്റെ കിടക്കുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ആരുമില്ല എന്ന് നമുക്ക് തോന്നുന്നുവോ അന്നാണ് എല്ലാം ആകുന്ന ക്രിസ്തു നമ്മൾ അന്വേഷിച്ചു വരുന്നത്. അവർ ചോദിക്കണം, ആർ യു വില്ലിംഗ് ടു ഹീൽ, നീ സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? വളരെ ഭയങ്കരമായ ചോദ്യമാണ് ചോദിച്ചത്. നിനക്ക് സൗഖ്യം നൽകാം, പക്ഷെ ഈ സൗഖ്യം വാങ്ങിക്കാനായിട്ട് മനസ്സ് നിനക്കുണ്ടാവണം. എന്താണ് ഈ മനസ്സെന്ന് പറയുന്നത്? അതിനുവേണ്ടിയുള്ള ഒരുക്കമാണ്. കാരണം ഏത് സ്ഥലത്തിലുള്ള മനുഷ്യനും ഉണ്ടാവേണ്ടത് സൗഖ്യം പ്രാപിക്കാനുള്ള ഒരു മനസ്സാണ്. അവനെ ആ ഒരു മനസ്സിലേക്ക്, ആ ഒരു ബോധത്തിലേക്ക് ക്രിസ്തു നയിക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും രോഗികളല്ല, ആരോഗ്യമുള്ളവരാണെന്ന് സ്വയം അവകാശപ്പെടുമ്പോഴും അഹങ്കരിക്കപ്പെടുമ്പോഴും നാം അറിയാതെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവത്തിൽ നിന്നും ചില രോഗങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ അടുത്ത് നമുക്ക് പറയാം, ദൈവമേ ഈ രോഗത്തിൽ നിന്ന് വേർപെടുത്താനായിട്ട് ആരുമില്ല. ആരുമില്ലാത്തപ്പോഴും അന്വേഷിച്ച് വരുന്ന ഒരപ്പൻ നമുക്കുണ്ട്. ആ അപ്പന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുമ്പോൾ അവൻ നമ്മളെ ചേർത്ത് പിടിച്ച് നമുക്ക് അഞ്ചോട് അടുത്ത് വരും. പലപ്പോഴും ഞാൻ മലയാളിയിൽ കണ്ടുവരുന്ന രണ്ട് രോഗങ്ങളാണ്, ഒത്തിരി രോഗങ്ങളുണ്ട്. എന്താണെന്നറിയാം, മലയാളികളിൽ കണ്ടുവരുന്ന രണ്ട് രോഗങ്ങൾ, മലയാളിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ, ഈ പഴയത് മറക്കുക എന്നുള്ളതാണ് മലയാളിയുടെ ഒന്നാമത്തെ പ്രശ്നം. നമുക്കൊക്കെ പണ്ട് ചില ജീവിത അനുഭവങ്ങൾ ഉണ്ടായിരുന്നു, നമുക്കെ ആയിരിക്കുന്ന ആ കാലഘട്ടത്തിൽ പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും പ്രയാസങ്ങളൊക്കെ. ഈ രാജ്യത്ത് വന്ന് ഒരുപാട് സമ്പത്തും നമ്മുടെ പ്രയത്നം കൊണ്ടായിരിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിച്ച് വലിയ വീടും നല്ല ചുറ്റുപാടൊക്കെ ഉണ്ടായി. വലിയ വീടും ചുറ്റുപാടും ഉണ്ടായപ്പോഴത്തേക്ക് അറിയാതെ നമ്മുടെ ഉള്ളിൽ വളർന്നു വന്ന രോഗമുണ്ട് അഹങ്കാരം എന്നുള്ളത്. അഹങ്കാരം നമ്മൾ തീർക്കുന്ന ഏറ്റവും വലിയ സ്ഥലം ദൈവത്തിന്റെ ജില്ല പള്ളിയില. ഓർക്കണം, ഇതൊക്കെ നഷ്ടപ്പെടും. ബലമില്ലാതെ ഈ കുളത്തിന്റെ വക്കിൽ നിൽക്കേണ്ട ഒരു ഗതികേട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അവസരത്തിൽ ഓർക്കുക, അതുകൊണ്ട് ക്രിസ്തുവിന്റെ കരങ്ങളിലായിരിക്കണം എപ്പോഴും നമ്മുടെ കരങ്ങൾ. ആ താങ്ങി നടക്കുന്ന ക്രിസ്തുവിന്റെ സന്നിധിയിൽ അനുതാപത്തോട് അടുത്തു വരിക. രണ്ടാമതായിട്ട് മലയാളി രോഗം എന്ന് പറഞ്ഞത് അനാവശ്യമായി മറ്റുള്ളവരുടെ ജീവിതത്തിൽ എത്തി നോക്കുന്ന ഒരു സ്വഭാവം മലയാളിക്കുണ്ട്. പലപ്പോഴും കണ്ടുവരുന്നൊരു കാര്യമാണ്, നമ്മുടെ പള്ളിയിലാണെങ്കിലും എവിടെയാണെങ്കിലും മലയാളിയുടെ കണ്ണ് സ്വന്തം മുഖത്തല്ല അന്യന്റെ മുഖത്താണെന്ന് പല ചിലരൊക്കെ പറയാറുണ്ട് അല്ലേ, അതേത് തലത്തിലുള്ള മനുഷ്യനാണെങ്കിലും. അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട് അവരായിരിക്കുന്ന സമൂഹത്തിലും ആയിരിക്കുന്ന പള്ളികളിലും അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിലും ഒക്കെ. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ ഞാൻ അറിയാതെ ഞാൻ ആരോഗ്യവാനെന്ന് പറയപ്പെടും, എന്നെ തിന്മയിലേക്ക് തിന്മയുടെ അഗാധങ്ങളിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുന്ന ചില 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 മാനസിക രോഗങ്ങളുണ്ട്, അതൊക്കെ മാറാൻ അവർ നമ്മളെ സഹായിക്കണമേ. അങ്ങനെ അനുതാപത്തോട് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ അടുത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും തമ്പുരാന്റെ കരം നമ്മളെ ചേർത്ത് പിടിക്കുകയും നമ്മുടെ വിശുദ്ധിയിൽ കിടക്കയെടുത്ത് നടക്കാം. ഒരു മനുഷ്യന് കിടക്കയെടുക്കണമെങ്കിൽ ആരോഗ്യം ഉണ്ടാവണം. അവന്റെ ശരീരത്തിന്റെ ആരോഗ്യം മാത്രമല്ല, അവന്റെ മനസ്സിനും ആരോഗ്യം ഉണ്ടാകണം. അവനെ താങ്ങിയ അതുവരെ അവനെ താങ്ങിയ എന്താണോ അതെടുത്തുകൊണ്ട് അവസാനം അവൻ താങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരു ആരോഗ്യ മാനസിക നിലവാരത്തിലേക്ക് ഒരു പ്രതീക്ഷയിലേക്ക് അവനെ കൊണ്ടെത്തിക്കുകയാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ട എല്ലാ മനുഷ്യനും ഒരു സാധ്യതയുണ്ട്. ഈ കുളം കലങ്ങിയാലും ആര് നിങ്ങളെ ഇറക്കിയില്ലേലും നിങ്ങളെ പ്രയാസപ്പെടണ്ട, നിങ്ങളെ ഇറക്കുന്ന ഒരു അപ്പൻ നിങ്ങളുടെ കൂടെയുണ്ട്. പക്ഷെ അവനെപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മകനെ സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഈ നോമ്പിലും നമ്മുടെ കനവിൽ ഇറങ്ങി വന്ന് അവൻ അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവനോട് പറയണം, എനിക്കാരുമില്ല, എനിക്ക് മനസ്സുണ്ട്, എനിക്കാരുമില്ല, ഈ ലോകത്തിൽ ഒന്നുമില്ല എന്ന് അവനോട് ഏറ്റു പറയുമ്പോൾ അവൻ പറയും, നിനക്ക് ഞാനുണ്ട്, നിനക്ക് ഞാനുണ്ട്, നിനക്ക് ഞാനുണ്ട്. ആ ഒരു ചിന്തയിലേക്ക് എത്തിച്ചേരുവാനും അങ്ങനെ ആ മനുഷ്യനെ പോലെ ആരോഗ്യത്തോടുകൂടെ തുറന്നുള്ള ജീവിതം ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കാൻ നമ്മുടെ കൂട്ടായ ചിന്തകളും വിചാരങ്ങളും ഒക്കെ നമ്മൾ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ നമുക്കരിക്കുന്നു. ദൈവനമ്പ്രാനേവരെയും വാഴ്ത്തി അനുഗ്രഹിച്ചു മാറാകട്ടെ.
ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ, ഈ നോമ്പുകാലത്തിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും കൃത്യമായി സംഗ്രഹിച്ച് ശ്രേഷ്ഠമായ ഒരു പ്രസംഗം കൂടി നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ പ്രസംഗത്തെ കുറിച്ച് ഇനി ഉപസംഹാരത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ശ്രദ്ധാപൂർവം കേട്ടിരുന്ന എല്ലാവർക്കും ഇതാവശ്യത്തിലേറെ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ, മറ്റാർക്കും വേണ്ടിയല്ല, കേട്ട ഓരോ വ്യക്തിയുടെയും ജീവിതത്തിന് ആവശ്യമായ ധാരാളം കാര്യങ്ങൾ പ്രിയപ്പെട്ട അച്ഛൻ വളരെ സുന്ദരമായ ഭാഷയിൽ ആത്മാർത്ഥമായി ഇതിനകത്ത് അവതരിപ്പിച്ചു. മൂന്ന് ചോദ്യങ്ങൾ ഈ പ്രസംഗത്തോടൊപ്പം അച്ഛൻ കൂട്ടിച്ചേർത്തു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഉപസംഹരിച്ചത് ഇങ്ങനെയാണ്, സൗഖ്യത്തിന് നിനക്ക് മനസ്സുണ്ടെങ്കിൽ ആരും നിന്നെ കരുതുന്നില്ല എന്ന് തോന്നുന്ന ഒരു അവസരം കടന്നു വന്നാലും, അത് എത്ര വർഷമാകട്ടെ എത്ര നാളാകട്ടെ, ക്രിസ്തു നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ നിന്റെ മനസ്സുകൊണ്ട് നീ സന്നദ്ധമാകുമെങ്കിൽ ക്രിസ്തു നിന്നെ രക്ഷയിലേക്ക് നയിക്കും. വളരെ ഭംഗിയായി അദ്ദേഹം അവതരിപ്പിച്ചു. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ അതിനോട് ഞാൻ കൂട്ടിച്ചേർക്കുവാൻ ഞാൻ ഇഷ്ടപ്പെട്ടെ. സൗഖ്യം എല്ലാ മനുഷ്യർക്കും ആവശ്യമാണ്. അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മൾ ക്രിസ്തുവിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ തിരികെ ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ ശ്രദ്ധേയമായിരുന്നു, ഞങ്ങൾക്കതിന് രോഗമില്ലല്ലോ. പക്ഷെ രോഗം നമ്മൾ ഇന്ന് കണ്ടുപിടിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്കാനിങ് ടെക്നോളജിയിൽ കൂടെ, അതെന്തിന്റെ രോഗമാണ്? ശരീരത്തിന്റെ രോഗം. അതുകൊണ്ടാണ് ശരീരത്തെ കുറിച്ച് നമ്മൾ ഏറെ താല്പര്യവും മനസ്സിനെ കുറിച്ച് താല്പര്യം കുറവും. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കുണ്ടെന്ന് തോന്നിപ്പിക്കുവാൻ ആധ്യാത്മിക സൗഖ്യത്തിന് വേണ്ടിയും നമ്മൾ ഒരുക്കപ്പെടുന്നു. റോമർക്കെഴുതിയ ലേഖനം 12:1 മുതൽ 2 വാക്യം വായിച്ചാൽ അവിടെ വ്യക്തമായി പറയുന്നുണ്ട്, ക്രിസ്ത്യൻ റിന്യൂവൽ അല്ലെങ്കിൽ ക്രൈസ്തവ ജീവിതത്തിന് പുതുക്കം പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? ശരീരത്തെക്കാൾ മനസ്സിന് സൗഖ്യമുണ്ടാകുവാൻ, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ആ വാക്യം ആദ്യം തുടങ്ങുന്നത് തന്നെ 12:2, ദൈവത്തിന്റെ മനസ്സലിവ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മളുടെ മനസ്സ് ആരോഗ്യമുള്ളതാകണം. മനസ്സാരോഗ്യമുള്ളതായാൽ ഇറ്റ് ലീഡ്സ് ടു ദ റിന്യൂവൽ ഓഫ് ബോഡി. ശരീരം ആരോഗ്യമുള്ളതായാൽ ദാറ്റ് ലീഡ്സ് ടു ദ റിന്യൂവൽ ഓഫ് സ്പിരിറ്റ്. അപ്പൊ ഇത് മൂന്നും വളരെ കോർത്തിണക്കപ്പെട്ട മൂന്ന് പാലങ്ങളാണ്. പക്ഷെ തുടങ്ങേണ്ടത് മനസ്സിലാണ്. മനസ്സാരോഗ്യമുള്ളതാക്കിയാൽ അത് ശരീരം ആരോഗ്യമുള്ളതാക്കും. ഇത് രണ്ടും ആരോഗ്യമുള്ളതാണെങ്കിൽ നിശ്ചയമായും ആധ്യാത്മിക ജീവിതം ആരോഗ്യമുള്ളതാക്കി തീർക്കുവാൻ ക്രിസ്തു നമ്മുടെ കരം പിടിക്കുകയും ചെയ്യും. ഉദാഹരണം, പണ്ടൊക്കെ കാലഘട്ടങ്ങളിൽ ഓലമേഞ്ഞ ദേവാലയം നമുക്ക് നാട്ടിലുണ്ടായിരുന്നു. പിന്നെ റോഡ് മേഞ്ഞു, പിന്നെ അത് കോൺക്രീറ്റ് ആയി, ഷീറ്റായി, ഈ ഭാഗം സീലിംഗ് ആയി. ഒപ്പം പുറമേ തണൽ മരം കൊണ്ടോ പൂന്തോട്ടം കൊണ്ടോ ഒക്കെ നമ്മൾ മോടി പിടിപ്പിച്ചു. ചില ദേവാലയങ്ങളെങ്കിലും ഒരു ധ്യാന മന്ദിരം കൂടി പണിയുവാൻ ഇഷ്ടപ്പെട്ടവരുണ്ട്. അവിടെ ഒരു നിശബ്ദത നമ്മളെപ്പം കാത്തു സൂക്ഷിച്ചു. മനസ്സിന്റെ സൗഖ്യത്തിന് അവിടെ സ്ഥാനവും ഉണ്ടായിരുന്നു. പിന്നീട് അല്പം കൂടി പണം കൂടിയ സമയം നമ്മൾ ഇന്റർലോക്ക് ഇട്ട് പള്ളി മുറ്റം വൃത്തിയാക്കി, ഇവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്യുക. അതും കഴിഞ്ഞു. ഇന്ന് പ്രത്യേകിച്ച് ഇവിടെ കൂടുതലും നാട്ടിലും ഇന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ദേവാലയ സമുച്ചയത്തോട് ചേർന്നൊരു സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ടായിരിക്കാം. ഇത് മനസ്സിന്റെ സൗഖ്യത്തിന് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് വൈദികരും അതിന്റെ ചുമതലപ്പെട്ടവരും ഒക്കെ വളരെ പരസമായും ആത്മാർത്ഥമായും സംസാരിക്കുന്നതും കേൾക്കാറുണ്ട്. ഒരു സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ തലമുറ പള്ളി വരികയുള്ളൂ. അത് ഏത് ദൈവശാസ്ത്രമാണ്, ഏത് വേദപുസ്തകത്തിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്കിന്നും എന്റെ മനസ്സിലൊരു സംശയമാണ്. ഞാനും അത് ദേശീയഭാവത്തിലല്ല പറയുന്നത്, ഒരു സംശയം എന്റെ മനസ്സിൽ വന്നതാണ്. അപ്പം ശരീരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ദൈവത്തെ കാണാൻ വരുന്നതും മനസ്സിന്റെ താതാത്മ്യപ്പെടലിലൂടെ ദൈവത്തെ കാണാൻ വരുന്നതും രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറയട്ടെ. കുളത്തെ കുറിച്ച് അച്ഛനെന്ന് പറഞ്ഞു. ഒരു കുളത്തിന്റെ കരയിൽ നമ്മൾ ഇരിക്കുക, സഭയാകുന്ന കുളം, ദേവാലയമാകുന്ന കുളം, പ്രാർത്ഥനയാകുന്ന കുളം, ഭൂതാശയാകുന്ന കുളം, വേദപുസ്തകമാകുന്ന ആ കുളത്തിൽ നമ്മൾ കരകിരിക്കുക. ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വരാൻ പറ്റത്തില്ല. ജോലി തടസ്സമാണ്, ആരോഗ്യം തടസ്സമാണ്, ആ സമയം തടസ്സമാണ്, അല്ലെങ്കിൽ ദൂരം തടസ്സമാണ്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഞാൻ അതിനെ അല്പം കൂടി വിശദീകരിക്കാൻ ഇങ്ങനെ രണ്ടുതരം കുളമുണ്ട്. ഒന്ന്, രക്ഷ നൽകുന്ന ഒരു കുളത്തെ കുറിച്ച് പ്രിയപ്പെട്ട അച്ഛൻ സംസാരിച്ചതെങ്കിൽ രണ്ടാമത്തെ കുളം നാശത്തിലേക്ക് ഇറങ്ങുന്ന കുളം. അതുകൊണ്ടാണ് നമ്മൾ കൊളോക്കിയൽ ലാംഗ്വേജിൽ പലപ്പോഴും പറയാറുണ്ട്, അവൻ അത് കുളമാണ്, അല്ലെങ്കിൽ അവൻ മിക്കവാറും അത് കുളമാക്കും എന്നൊരു ധ്വനി ഉദിപ്പിക്കുന്ന വർത്തമാനങ്ങൾ നമ്മൾ പറയും. ഇന്ന് സിമ്പിൾ എക്സാമ്പിൾ ഏറ്റവും നമുക്ക് മനസ്സിലാകുന്നത്, സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു ദിവസം എത്ര ആശയങ്ങൾ നമുക്ക് വരാറുണ്ട്. എന്തിനെ കുറിച്ചാ? അതിലേറെയും ഈ നോമ്പുകാലത്ത് വരുന്നതെല്ലാം നല്ല ഉപദേശങ്ങളാ. വൈദികരോ തിരുമേനിമാരോ അല്ലെങ്കിൽ പ്രഭാഷണം നന്നായിട്ട് അറിയാവുന്നവരൊക്കെ പറയുന്ന പ്രസംഗങ്ങൾ നമുക്ക് ഇട്ടുതരിക. എന്നാൽ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ രണ്ടാമത്തെ ഭാഗം, അത് രണ്ടാമത്തെ കുളവാണ്. ഒരു മനുഷ്യനെ എങ്ങനെ ചെറുതാക്കാം, എങ്ങനെ അവനെ നശിപ്പിക്കാം, ഇത് ഓർത്തുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുന്ന മനുഷ്യരുമുണ്ട്. അപ്പൊ രണ്ടുതരം കുളം ഇന്ന് ഏറ്റവും കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടെയാണ്. മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന കുളം, ഒരു ചിന്താരീതി, അതോടൊപ്പം തന്നെ ഒരു മനുഷ്യനെ അപകീർത്തിപ്പെടുത്താൻ പറ്റുന്ന മേഖല എന്തൊക്കെയുണ്ടെന്ന് അതിലൂടെ സന്തോഷിക്കുക. പക്ഷെ നമ്മളെല്ലാം ദേവാലയത്തിലെ അംഗങ്ങളാണ്, ദൈവ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. ഒപ്പം ഇതിലേത് കുളത്തിലേക്കാണ് ഞാൻ യാത്ര ചെയ്യുന്നത്, ഏത് കുളത്തിലേക്കാണ് ഞാൻ മറ്റുള്ളവരെ കൊണ്ടുപോകുന്നത്, ഈ രണ്ട് ചിന്തകൾ കൂടി കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മനസ്സുകൊണ്ട് ചിന്തിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛന്റെ അനുഗ്രഹീതമായ വാക്കുകൾ ഈ നോമ്പിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നന്മ വിതയ്ക്കുന്നതായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം തുടർന്നുള്ള ആഴ്ചകളിലും നമ്മളെ നോമ്പ് നോക്കുവാൻ പ്രേരിപ്പിക്കട്ടെ. നോമ്പിന്റെ അവസാനം ദ ഗ്ലോറിയസ് മിസ്റ്ററി, അല്ലെങ്കിൽ മഹത്വത്തിന്റെ ഒരു രഹസ്യം നമുക്ക് കാണുവാൻ തക്കവണ്ണം ദൈവം നമ്പുരാൻ ഭാഗ്യം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർണ്ണമാക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു. രോഗികളുടെ ഉള്ള പ്രാർത്ഥനയാണ് പേരുകൾ ഞാൻ വായിക്കുന്നത്. നിത, വിജയൻ ഉമ്മൻ ആൻഡ് സാറാമ കുര്യൻ, എലിസബത്ത് ജോൺ ഫ്രം ബാൾട്ടിമോർ, സോഫിയ, സാലി, ബിനോ, ശാലിനി, അച്ചാമ മാത്യു, ജിൻസി, ശോശാമ വർഗി, ജോ സക്കറിയ, സ്റ്റീഫൻ, അതുപോലെ ഓമന ആൻറ്റി, അനിയൻ, അനിയൻ ആലി, അരുൺ, ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആരെങ്കിലും ഓർക്കാൻ പറ്റും പേരുകളാണല്ലോ.
ഇല്ല.
നമുക്ക് ഓർമ്മ പ്രാർത്ഥിക്കാം. പാട്ടിലെ രണ്ട് ലൈന് പാടിയതിനു ശേഷം നമുക്ക് പ്രാർത്ഥിക്കാം.
എന്നോടയോനേ നീയല്ലേ കൺമണി പോൽ കാത്തിടണമേ, നിൻ ചിരകാലെ മറച്ചു പരി നിന്നെ കാക്കണമേ. ഒളിവാ നോക്കിടാതെ കണ്ണുകളെ നീ കാക്കണമേ, വഞ്ചന കേൾക്കാതടിയന്തേ കാതുകളെയും കാക്കണമേ.
കാരുണ്യവാനും ഞങ്ങളെ സ്നേഹിക്കുന്നവനും ബലപ്പെടുത്തുന്നവനും ആ ദൈവമേ, നോമ്പുകാലത്തിന്റെ അനുഗ്രഹീതമായ ദിവസങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഈ വർഷവും ബത്സേദ കുളത്തിന്റെ കരയാകുന്ന ഈ നോമ്പുകാലത്തിലേക്ക് ഞങ്ങളൊക്കെയും വ്യക്തിപരമായും കുടുംബമായും ദേവാലയ ഭാഗമായും സഭയായും കടന്നു വരുന്നു. ഞങ്ങൾക്ക് ഈ കുളം കലങ്ങുന്ന സന്ദർഭത്തിൽ ഇറങ്ങുവാനും അതിലൂടെ രക്ഷപ്രാപിക്കുവാനും ദൈവനമ്പ്രാന്റെ കൃപയിലൂടെ ഞങ്ങൾക്ക് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും ഞങ്ങൾക്ക് മനസ്സുണ്ട് എന്ന് ദൈവസന്നിധിയിൽ പറയുവാനും ഞങ്ങളുടെ ഓർമ്മ പദത്തിലേക്ക് നല്ല ചിന്തകളെ ഞങ്ങൾക്ക് ദൈവനമ്പ്രാൻ കേൾപ്പിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് അവിടുത്തെ അനുഗ്രഹീത ആചാര്യൻ പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം വളരെ സൗമ്യമായ ഭാഷയിൽ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അതിൽ തലോടൽ പോലെ നൽകി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കുണ്ടായ അനുഗ്രഹത്തെ കുറിച്ച് ദൈവമേ നിനക്ക് നന്ദി കരയേറ്റുന്നതോടൊപ്പം ഈ പ്രിയ ആചാര്യനെ ദൈവകൃപകൾ കൊണ്ട് തുടർന്നും നിറയ്ക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ മുട്ടിപ്പായി ഏക മനസ്സോടെ പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങളുടെ സഭയെ, ഞങ്ങളുടെ മഹാപുരോഹിതന്മാരെ, പ്രത്യേകിച്ച് പരിശുദ്ധ ഭാവാതിരിമേനിക്ക് വേണ്ടി, എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി, ഞങ്ങളുടെ ഭദ്രാസനത്തിനും എല്ലാ വൈദികർക്കും ഇടവകകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭാദിനത്തിന് വേണ്ടി ഞങ്ങൾ ഒരുക്കപ്പെടുന്നു. ദൈവം തമ്പുരാൻ സഭയിലൂടെ നൽകിയിട്ടുള്ള ശ്രേഷ്ഠമായ കൃപകളെ ഞങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ അതിന് മുഖാന്തരമായ പൂർവികരായ കടന്നുപോയ എല്ലാ മഹാപുരോഹിതന്മാരെയും അവരുടെ ധന്യമായ ജീവിതത്തെയും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കാരുണ്യത്ത പരിശുദ്ധാത്മാവിന്റെ ബലം പ്രാപിപ്പാൻ രോഗസൗഖ്യത്തിന് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ രോഗികളെയും ഞങ്ങൾ പേര് സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെക്കാൾ ഉപരിയായി അങ്ങ് അവരോട് മനസ്സലിവുള്ളവനും കരുണ കാട്ടുന്നവനും ആകയാൽ ഞങ്ങളുടെ ബലഹീനമായ വാക്കുകൾ കൊണ്ടോ ഞങ്ങളുടെ ശ്രദ്ധ കുറവുള്ള പ്രാർത്ഥനകൾ കൊണ്ടോ ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കേണ്ടുന്നത് അവർക്ക് ലഭിക്കാതിരിക്കാൻ ഇടയാകാതെ ഞങ്ങൾ കണ്ണുനീരോടും താല്പര്യത്തോടും ഏക മനസ്സിലും ഇന്നത്തെ പ്രാർത്ഥനയോട് ചേർന്ന് ഈ കുളക്കരയിലേക്ക് ഇറക്കപ്പെട്ട 38 സംവത്സരം ദൈവകൃപയ്ക്ക് വേണ്ടി കാത്തിരുന്ന പ്രിയ മനുഷ്യനെ പോലെ കണ്ണുനീരോടെ നിന്റെ പ്രിയ മക്കൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി അവരുടെ കുടുംബാംഗങ്ങളും ഞങ്ങളും ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തൊട്ട് സൗഖ്യമാക്കുകയും കരം പിടിച്ച് ഈ നോമ്പിന്റെ അനുഗ്രഹമാകുന്ന കുളത്തിൽ അവരെ ഇറക്കി ദൈവ സാന്നിധ്യം കൊണ്ട് നിറച്ച് ആ കുളത്തിൽ നിന്ന് കരയിലേക്ക് പ്രവേശിക്കുമ്പോൾ നസറായനായ യേശുവാണ് ഞങ്ങൾക്ക് ഈ രക്ഷ ചെയ്തതെന്ന് അവരുടെ നാവിലൂടെ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാനും പറയുവാനും ദൈവം അവർക്ക് സാഹചര്യത്തെ ഒരുക്കി കൊടുക്കണം. സർവശക്തനായ ദൈവം, ഞങ്ങളുടെ മനസ്സ് പുതുക്കപ്പെടുമ്പോൾ ശരീരം പുതുക്കപ്പെടുമെന്നും മനസ്സും ശരീരവും ആരോഗ്യമുള്ളതാകുമ്പോൾ ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതം ധന്യമാകും എന്ന് ഞങ്ങളെ പഠിപ്പിച്ച് വേദപുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കിയ ദൈവം, ഞങ്ങളെ വളർത്തുന്ന വളർത്തിയതും വളർത്തുന്നതുമായ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ മാതൃ ഇടവകകൾ, ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളെ പകർന്നു തന്ന ഗുരുക്കന്മാർ, ഞങ്ങൾ പിറന്ന കുടുംബം, ഇപ്പോൾ ഈ പ്രദേശത്തായിരിക്കുമ്പോൾ ഞങ്ങൾ ആരെയൊക്കെ ഞങ്ങളുടെ കാലഘട്ടത്തിലൂടെ പരിചയപ്പെട്ടു, ആ ആധ്യാത്മിക നിർവൃത്തി ഞങ്ങൾക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഭൗതികമായ സുഹൃത്തുക്കളെക്കാൾ ആധ്യാത്മിക ജീവിതത്തിൽ ഉള്ള സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് നേടുവാനും ഞങ്ങൾ മറ്റുള്ളവരുടെ സുഹൃത്തുക്കളാകുവാനും ആ സുഹൃത്തലത്തിലൂടെ ദൈവകരുണയുടെ വക്താക്കളായി തീരുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഈ ചിന്തകൾ കൊണ്ട് ഞങ്ങളെ നിറച്ചതിനാൽ ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു.
ഇതിനു വേണ്ടി ചെറുതും വലുതുമായി നേതൃത്വം നൽകുന്നവരെ, അധ്വാനിച്ചവരെ, പ്രാർത്ഥിക്കുന്നവരെ, ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ കുടുംബങ്ങളെയും അവർ ഉൾപ്പെടുന്ന ദേവാലയങ്ങളെയും ദൈവം തമ്പുരാൻ തന്റെ കരുണ കൊണ്ട് നിറയ്ക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ
ആമേൻ. പറയ്ക്കുമ്പോൾ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും മേഘനാഥന പുത്ര തമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധമാവാം എല്ലാവരുടെ മേലും, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ മേലും, സംബന്ധിക്കുന്നവരുടെ മേലും, നേതൃത്വം നൽകുന്നവരുടെ മേലും, അത് ശില്പമാധ്യമം സഹായിക്കുന്നവരുടെ മേലും, പ്രത്യേകിച്ച് രോഗികളെ നമ്മുടെ പേരോർത്ത് ബാധിച്ച എന്റെ പ്രിയപ്പെട്ടവരുടെ മേലും, അവരുടെ സൗഖ്യത്തിന്റെ പേരും എന്നപ്പോൾ ഞാൻ കൊണ്ടായിരിക്കണമേ. ധന്യവാദം. സുഖം സംബന്ധിച്ച് എല്ലാവരുടെ സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് നേതൃത്വം നൽകുന്ന വന്നിയ ഐസക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥന സംബന്ധിച്ച് എല്ലാവരോടുള്ള എല്ലാ വൈദികരോടുള്ള സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ വാസ്തവത്തിൽ എന്റെ ഇടവകയിലെ ബിജു പുളിക്കൽ കണ്ണൂർ സ്വദേശിയാണ്, ഞങ്ങള് എന്റെ പഴയ ഇടവക മെമ്പറാണ്. ഞങ്ങൾ ഒരു ആ വീട്ടിലിരുന്നുകൊണ്ടാണ് ഞാൻ ശുശ്രൂഷ നിർവഹിക്കുന്നത്. ആ കുടുംബത്തോടും എന്നെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ അധ്യക്ഷതയിലുള്ള പ്രിയപ്പെട്ട മനോജ്, ബൈബിൾ വായിച്ച മോഹൻ, ഞങ്ങൾ എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. ദൈവം എവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി.